السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان رايا سهودرنگلے فتنയുടെ അനന്തരഫലങ്ങൾ എന്നതാണ് ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന് ആസാറുൽ ഫിതൻ, ഫിത്നകളുടെ അനന്തരഫലങ്ങൾ എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഫിത്നയിൽ നിന്ന് രക്ഷ തേടുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ മാ ളഹറ മിൻഹ വമാ ബതൻ. ഫിത്നകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. മാ ളഹറ മിൻഹ വമാ ബതൻ, അത് പുറമേക്ക് പ്രകടമായി കാണുന്ന ഫിത്നകളാകട്ടെ, അതല്ലെങ്കിൽ അവ്യക്തമായി നിലകൊള്ളുന്ന ഫിത്നകളാകട്ടെ. ഫിത്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരീക്ഷണങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതവും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അനേകം ആയത്തുകളുണ്ട്. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. എല്ലാം പരീക്ഷണമാണ്. നന്മയായി ലഭിക്കുന്ന സമ്പത്താകട്ടെ, സന്താനങ്ങളാകട്ടെ, അതുപോലെ തന്നെ വീടും സ്വത്തുകളും മറ്റ് നന്മകളായി നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ട് അതൊക്കെ പരീക്ഷണമാണ്. നാട്ടിൽ നിർഭയത്വമുണ്ട്, അത് പരീക്ഷണമാണ്. മുസ്ലിമീങ്ങൾക്ക് ശക്തിയും പ്രതാപവുമുണ്ട്, പരീക്ഷണമാണ്. എല്ലാം പരീക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ കൊണ്ട് പരീക്ഷിക്കും. ദാരിദ്ര്യം പരീക്ഷണമാണ്, മക്കളില്ലാത്തത് പരീക്ഷണമാണ്, പ്രയാസങ്ങൾ പരീക്ഷണമാണ്, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പരീക്ഷണമാണ്. അധികാരമില്ലാതെ വരുന്നത് പരീക്ഷണമാണ്. ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ പരീക്ഷണമാണ്. ഈ ഒരു യാഥാർത്ഥ്യം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നന്മ ലഭിച്ചാൽ അമിതമായി സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന കാര്യം അവൻ മറന്നുപോവുകയും ചെയ്യരുത്. ലുഖ്മാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ച ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ വീക്ഷിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫർ. ഇതാ ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. എന്തിനാണ് അള്ളാഹു എനിക്കിതെല്ലാം നൽകിയിരിക്കുന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. അഷ്കുർ അം അക്ഫർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്നതിനുള്ള പരീക്ഷണമാണിത് എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. നന്മകൾ ലഭിച്ചാൽ, എളുപ്പമുണ്ടായാൽ, അധികാരമുണ്ടായാൽ, പ്രതാപമുണ്ടായാൽ അതിലൊക്കെ പരീക്ഷണമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ഫിർഔനിന്റെ പരീക്ഷണങ്ങൾ ധാരാളം നേരിടേണ്ടി വന്നവരാണ്. ഫിർഔൻ അവരിലെ ആൺകുട്ടികളെ കൊന്നുകളയുകയും അവരിലെ സ്ത്രീകളെ തങ്ങളുടെ വെപ്പാട്ടിമാരായി നിർത്തുന്നതിനു വേണ്ടി, തങ്ങളുടെ ജോലികൾ ചെയ്യുന്ന വേലക്കാരായി നിർത്തുന്നതിനു വേണ്ടി അവരിലെ സ്ത്രീകളെ, ബനു ഇസ്രായേലിലെ സ്ത്രീകളെ ജീവനോടെ വിടുകയും ചെയ്യുമായിരുന്നു. ഈ പരീക്ഷണങ്ങൾ കടുത്തു വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവലാതി ബോധിപ്പിച്ച ബനു ഇസ്രായേലുകാരോട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഇന്നൽ അർദ്ദ ലില്ലാ, ഭൂമി അള്ളാഹുവിന്റേതാണ്. യൂറിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, താൻ ഉദ്ദേശിക്കുന്ന തന്റെ ദാസന്മാർക്ക് അള്ളാഹു അവിടെ അധികാരവും മറ്റുമെല്ലാം നൽകുന്നതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. അതിനുശേഷം അദ്ദേഹം പറയാൻ, ഈ പ്രയാസത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ചിലപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഇവിടെ അധികാരം നൽകിയേക്കാം. ശേഷം വയന്ദുറ കൈഫ തഅമലൂൻ, അധികാരം ലഭിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു പരിശോധിക്കുകയും ചെയ്യും. അപ്പൊ അധികാരമില്ലാത്ത അവസ്ഥ പരീക്ഷണമാണ്, അധികാരമുള്ള അവസ്ഥയും പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറഞ്ഞു, ഉബ്തുലീന ബിദ്ദറാഇ ഫസബർന, അനേകം പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ വിശ്വസിച്ചത് കാരണത്താൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. വലിയ വലിയ പരീക്ഷണങ്ങൾ, നാട്ടിൽ പല ആളുകളും കൊല്ലപ്പെട്ടു, സഹാബിമാരിൽ പലരും വളരെ നീചമായ രൂപത്തിൽ മർദ്ദിക്കപ്പെട്ടു, അവരിൽ പലരും നാടുകടത്തപ്പെട്ടു. അവസാനം സ്വന്തം നാട്ടിൽ നിന്ന് അവർക്ക് ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിജർ ചെയ്യേണ്ടി വന്നു. അദ്ദേഹം പറയാൻ, ഉബ്തുലീന ബിദ്ദറ, പ്രയാസങ്ങൾ കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടു, ഫസബർന, ഞങ്ങൾ ക്ഷമിക്കാൻ ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു. വബ്തുലീന ബിസ്സറ, പിന്നീട് ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാന വ തആല അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷണം വെച്ചു. ഫലം നസ്ബർ, അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളിൽ ചിലർക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല, അതിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ ചിലർക്ക് കഴിഞ്ഞില്ല എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാം. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവന്റെ ചുറ്റുപാടുമുള്ള അവസ്ഥകൾ നല്ലതാവട്ടെ, പ്രയാസമുള്ളതാകട്ടെ, ഏത് രൂപത്തിലുള്ളതായാലും ഇതിലെല്ലാം അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന ബോധ്യവും തിരിച്ചറിവും ഉള്ളവനായിരിക്കണം. സന്തോഷങ്ങൾ വരുമ്പോൾ ആർത്തട്ടഹസിച്ച് അഹങ്കാരിയാകാൻ പാടില്ല. ദുഃഖങ്ങൾ വരുമ്പോൾ നിരാശയടഞ്ഞ് ഒന്നുമില്ലാത്തവനാണ് ഞാൻ എന്ന അവസ്ഥയിലേക്കും അവൻ എത്തിപ്പോകാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണം ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്ന ബോധ്യം അവന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരങ്ങളിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ, ഫിത്നകളിൽ നിന്ന് രക്ഷ തേടാൻ നമ്മളോട് പറയാൻ, എല്ലാ നിസ്കാരത്തിലും അതിന്റെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. എല്ലാ നിസ്കാരത്തിലും പ്രാർത്ഥിക്കാം. നാല് കാര്യങ്ങളിൽ നിന്ന് നാം എല്ലാ നിസ്കാരത്തിലും രക്ഷ ചോദിക്കാൻ, അള്ളാഹു ഇതാ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഫിത്നകൾ, അതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. മരണത്തിന്റെ ഫിത്നകൾ, അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഖബറിന്റെ ഫിത്നകൾ, അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഒരു മുസ്ലിം അവൻ ഫിത്നകളിൽ നിന്ന് എപ്പോഴും രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഫിത്നകൾ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും ആ ഫിത്നകളിൽ അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ച രൂപത്തിൽ മുന്നോട്ടു പോകാനുമുള്ള ശ്രദ്ധ അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതൊരു പുതിയ കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴും ഏതൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നെത്തുമ്പോഴും ഈ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവും റസൂലും ഏതൊരു കാര്യമാണ്, ഏതൊരു രൂപമാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അറിയാനും മനസ്സിലാക്കാനുമുള്ള ശ്രദ്ധയും പക്വതയും അവൻ കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ഫിത്നകൾ നാട്ടിൽ വ്യക്തികൾക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ചെറിയ വില്ലേജിലോ ഗ്രാമത്തിലോ നമ്മുടെ പട്ടണത്തിലോ സംഭവിക്കുന്ന ഫിത്നകൾ, അതുപോലെ രാജ്യത്തെ ഒന്നാകെ ബാധിക്കുന്ന ഫിത്നകൾ, മുസ്ലിമീങ്ങളെ ലോകത്തൊന്നാകെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല രൂപത്തിൽ ഫിത്നകളുണ്ട്. ചില ഫിത്ന ഒരാളെ മാത്രം ബാധിക്കുന്നതായിരിക്കും, വേറെ ചില ഫിത്നകൾ അവന്റെ കുടുംബത്തെ ബാധിക്കുന്നതാണ്, ചിലത് അവന്റെ നാട്ടിനെ ബാധിക്കുന്നതാണ്, ചിലത് അവന്റെ രാജ്യത്തെ ബാധിക്കുന്നതാണ്, മറ്റു ചിലത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഒന്നാകെ വിഴുങ്ങുന്ന രൂപത്തിലുള്ള ഫിത്നകളാണ്. അവരെല്ലാം ബാധിക്കുന്ന, അവർക്കെല്ലാം പരീക്ഷണമായി മാറുന്ന ഫിത്നകളാണ്. ഇങ്ങനെ പല രൂപത്തിൽ, വലുപ്പത്തിലും ശക്തിയിലും ഒക്കെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന പലജാതി ഫിത്നകളുണ്ട്. ഈ ഫിത്നകളെല്ലാം മുന്നിൽ വരുമ്പോൾ നിന്റെ വ്യക്തി ജീവിതത്തിലാകട്ടെ, നിന്റെ കുടുംബത്തിലാകട്ടെ, നിന്റെ നാട്ടിലാകട്ടെ, എവിടെയാകട്ടെ ഫിത്നകൾ മുന്നിൽ വരുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും? ഞാൻ ഈ കാര്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെന്ന് അവസാനിക്കുക എന്നത് നമ്മൾ നന്നായി പരിശോധിക്കണം. കാരണം ഒരാൾ ഫിത്നകളിൽ പ്രവേശിക്കുകയും അതിൽ ചെന്ന് മുങ്ങി വീഴുകയും ചെയ്താൽ ഫിത്നകൾക്ക് ശേഷം ഉണ്ടാകുന്ന, ആ കാര്യത്തിൽ അയാൾ ഇടപെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഫിത്നകളുടെ ഗൗരവം, അതിന്റെ അനന്തര ഫലങ്ങൾ മനസ്സിലാക്കുക എന്നതൊരു മുഅ്മിനു വളരെ ആവശ്യമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, കൈഫ യത്തഖി മൻ ലാ യദ്രി മാ യത്തഖി. എന്തിനെയാണ് ഞാൻ സൂക്ഷിക്കേണ്ടത്, എന്തിൽ നിന്നാണ് ഞാൻ രക്ഷ തേടേണ്ടത്, എന്തിനെയാണ് ഞാൻ പേടിക്കേണ്ടത് എന്ന് അറിയാത്തവൻ അവൻ എങ്ങനെയാണ് സൂക്ഷിക്കാൻ സാധിക്കുക? ഫിത്നകൾ വന്നെത്തുമ്പോൾ ഇതിൽ ഞാൻ പേടിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്തവൻ എങ്ങനെയാണ് ആ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവന് വേണ്ട രൂപത്തിൽ നടക്കാൻ സാധിക്കുക? തീ പൊള്ളുന്നതാണെന്ന് മനസ്സിലായാൽ കൈ നമ്മൾ അതിലേക്ക് വെക്കില്ല. തീ പൊള്ളാത്തതാണ് എന്ന്, അല്ലെങ്കിൽ തീ പൊള്ളുന്നതാണ് എന്ന് അറിയാത്ത ഒരാളാണെങ്കിലോ അയാൾ അതിൽ പോയി കൈയിടും. അതല്ലെങ്കിൽ ഉപദ്രവകരമായ കാര്യങ്ങൾ, അതിലുള്ള ഉപദ്രവം എന്താണ് എന്ന് ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അയാൾ അതിൽ പോയി കൈയിടും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഫിത്നകൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണ് എന്ന് ഒരാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ ഈ പറഞ്ഞ ഫിത്നകളിലൊക്കെ പോയി മുങ്ങിക്കുളിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ ആവശ്യമാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതുപോലെ വലിയ ഒരു ഫിത്ന, മുസ്ലിം സമൂഹത്തെ വലിയ ഒരു രൂപത്തിൽ ബാധിച്ച വളരെ വലിയ ഒരു ഫിത്ന ഉണ്ടായിട്ടുണ്ട്. അതെന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഇമാം അഹമ്മദിന്റെ കാലഘട്ടത്തിൽ വലിയ സ്വാധീനമുണ്ടായി. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ് അല്ലേ, മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കാറുള്ളത്. എന്നാൽ പിഴച്ച കക്ഷികൾ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു സംസാരിച്ചിട്ടില്ല, അള്ളാഹുവിന് സംസാരിക്കാൻ കഴിയില്ല, മറിച്ച് ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹു പഠിച്ചതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇമാം അഹമ്മദിന്റെ ജീവിത കാലഘട്ടത്തിൽ അവർക്ക് ഭരണത്തിൽ വലിയ സ്വാധീനമുണ്ടായി. ഭരണാധികാരികൾ ഈ വിശ്വാസം പുലർത്തുന്നവരായി മാറി. കഴിഞ്ഞോ? ഇല്ല, ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾക്ക് ഇത് പഠിപ്പിക്കുക എന്നതും ഈ അഭിപ്രായം തന്നെ എല്ലാവരും പറയണമെന്ന് നിർബന്ധമാക്കുകയും ചെയ്തു. മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസമേ പാടുള്ളൂ, അതുപോലെ തന്നെ ജനങ്ങൾ ഈ വിശ്വാസമേ പറയാൻ പാടുള്ളൂ, ഇതിന് എതിര് പറയാൻ പാടില്ല, പറയുന്നവർക്ക് ശക്തമായ മർദ്ദനങ്ങൾ.
ഖുർആൻ അള്ളാഹുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നതിന്റെ വിധി എന്താ? ഒരാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. കുഫറാകുന്ന വാദമാണത്. ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തു പോകാൻ കാരണമാകുന്ന വാദങ്ങളിൽ ഒന്നാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വാദം. ഈ വാദം ഭരണാധികാരി ഒറ്റയ്ക്ക് വിശ്വസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയല്ല നടക്കുന്നത്. മറിച്ച് നാട്ടിലെല്ലാവരും ഇതേ പറയാൻ പാടുള്ളൂ, കുട്ടികളെ ഇതേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ഇതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവന് ശക്തമായ പീഡനങ്ങൾ അനുഭവിക്കണം, ചിലപ്പോൾ അവൻ കൊല്ലപ്പെടുക വരെ ചെയ്യും. എന്തിനധികം ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം തന്നെ ധാരാളം തവണ മർദ്ദനങ്ങൾ ഏറ്റു, അദ്ദേഹം ധാരാളം തവണ ജയിലിൽ അടക്കപ്പെട്ടു. ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ ഈ പരീക്ഷണത്തിൽ അനേകം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ ഇരിക്കെ ബഗ്ദാദിൽ നിന്ന് ചില ആളുകൾ, ചില പണ്ഡിതന്മാർ ഇമാം അഹമ്മദിന്റെ അരികിൽ വന്നു. അവർ പറഞ്ഞു, യാ അബ അബ്ദില്ലാഹ, ഹാദൽ അംറു ഖദ് തഫാഖമ വഫഷ, ഇമാം അഹമ്മദ് ഇതാ നിങ്ങൾ കാണുന്നത് പോലെ ഈ പ്രശ്നം വളരെ വലുതായിരിക്കുന്നു. നാട്ടിൽ ഒരാൾക്കും ഈ പറഞ്ഞ അഭിപ്രായത്തോട് താല്പര്യമില്ല. ഈ ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളോട് നാട്ടിൽ ഒരാൾക്കും താല്പര്യമില്ല. അപ്പോൾ ഇമാം അഹമ്മദ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് എന്റെ അടുത്ത് വന്നത്? അവർ പറഞ്ഞു, അൻ നുഷാവിറക ഫി അന്ന ലസ്നാ നർദാ ബി ഇംറതിഹി വലാ സുൽത്താനി, ഞങ്ങൾക്ക് ഈ ഭരണാധികാരിയെ വേണ്ടാതെയായിരിക്കുന്നു. ഈ ഭരണാധികാരിയെ അയാളുടെ സ്ഥാനത്ത് നിന്ന് ഇറക്കുന്നതിന് വേണ്ടി, അയാൾക്ക് എതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, ആ കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇമാം അഹമ്മദ് ആകട്ടെ ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ ഇമാമായി കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആളുകളെല്ലാവരും ഈ പറഞ്ഞ കാര്യത്തോടൊപ്പം ഇറങ്ങും. അതുകൊണ്ട് ഇമാം അഹമ്മദ്, ഞങ്ങൾ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നത് ഈ ഭരണാധികാരിക്കെതിരെ യുദ്ധവുമായി ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. കാരണം അത്ര വലിയ ഫിത്നയാണ് ഇയാളെ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബിന്നുക്കറത്തി ബി ഖുലൂബിക്കും, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ വിശ്വാസത്തോട് വെറുപ്പ് കാണിക്കുക, അവരീ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള വെറുപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക, അങ്ങനെ ഹൃദയത്തിൽ നിങ്ങൾ വെറുത്തുകൊള്ളുക. വലാ തഖ്ലഉ യദം മിൻ ത്വാഅ, ഒരു മുസ്ലിമായ ഒരു ഭരണാധികാരി അയാളുടെ അയാൾക്കുള്ള അനുസരണം നിങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. വലാ തസ്ഫിഖു ദിമാഅകും വദിമാ അൽ മുസ്ലിമീന മഅകും, നിങ്ങൾ ഈ പറഞ്ഞ വിപ്ലവത്തിന് വേണ്ടി ഇറങ്ങുകയും അങ്ങനെ മുസ്ലിമീങ്ങളുടെ രക്തം നിങ്ങളുടെ കൈകൾ കൊണ്ട് ചിന്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാതിരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉൻദുറു ഫീ ആഖിബത്തി അംരിക്കും, നിങ്ങൾ ഈ ഇറങ്ങാൻ പോകുന്ന കാര്യം, നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്, അതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നന്നായി ചിന്തിക്കുക. ഇതാണ് സഹോദരങ്ങളെ, ഫിത്നകളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഏതൊരു കാര്യത്തിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ പൊതുവെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ, ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നമ്മൾ നന്നായി ചിന്തിക്കണം. ഒന്നുറു ഫീ ആഖിബത്തി അംരിക്കും, നിങ്ങളുടെ ഈ പറഞ്ഞ തീരുമാനം, അതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. വസ്ബിറു ഹത്താ യസ്തരീഹ ബർറുൻ ഔ യസ്തറാഹ മിൻ ഫാജിർ, അദ്ദേഹം പറയാം, നിങ്ങൾ ക്ഷമിക്കുക. വസ്ബിറു ഹത്താ യസ്തരീഹ ബർറുൻ, നന്മ ചെയ്യുന്ന മുസ്ലിമായ മുഅ്മിനായ മനുഷ്യർ അവർക്ക് നാളെ റാഹത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയാൻ സാധിക്കുന്ന ഒരു ദിവസം അള്ളാഹു കൊണ്ടുവന്നു തരുന്നതുവരെ നിങ്ങൾ ക്ഷമിക്കുക. ഔ യുസ്തറാഹു മിൻ ഫാജിർ, അതല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തെമ്മാടികളായ ആളുകൾ അവരെ അള്ളാഹു നശിപ്പിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക, എടുത്തു ചാടാതിരിക്കുക എന്ന് ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം അവരോട് പറഞ്ഞു. പക്ഷെ അവർ അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടില്ല. അവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തൃപ്തിയില്ലാതെ ദേഷ്യത്തോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവസാനം ആ കഥ, ഈ ചരിത്രം അവസാനിക്കുന്നത് ധാരാളക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, അനേകം പേർ തടവിലാക്കപ്പെട്ടു, എത്രയോ പണ്ഡിതന്മാർ മരിച്ചു വീണു, എത്രയോ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തി. അവസാനം ഈ പറഞ്ഞ ഫിത്നയിലേക്ക് ഇറങ്ങിത്തിരിച്ചവരെല്ലാം തലയിൽ കൈവച്ച് ഖേദിക്കുന്ന അവസ്ഥയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവസാനിച്ചത്. സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ പര്യവസാനം എന്തായിരിക്കുമെന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയാൻ, ഇന്നഹാ സതകൂനു ഉമൂറുൻ മുഷ്തബിഹാത്, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, ഭാവിയിൽ ശതകൂനു ഉമൂറു മുഷ്തബിഹാത്ത്, ധാരാളം അവ്യക്തമായ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നെത്തും. ഇതിലെന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാകാതെ നിൽക്കുന്ന പല പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നെത്തും. ഫഅലൈക്കും ബിത്തു അദ, എടുത്തു ചാടരുത്. ഫഅലൈക്കും ബിത്തു അദ, നിങ്ങൾ ആ സന്ദർഭത്തിൽ അവധാനത കാണിക്കുക. ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, സഹാബത്തിന്റെ മനഹജ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സലഫിയത്ത് എന്നത് തന്നെ അതിന്റെ അർത്ഥം സഹാബത്തിന്റെ മാർഗം പിൻപറ്റുക എന്നതാണ്. ഫഅലൈക്കും ബിത്തു അദ, നിങ്ങൾ അവധാനത കാണിക്കുക. فانك ان تكون تابعا في الخير خير من ان تكون راسا في الشر. തിന്മയിൽ, ഉപദ്രവങ്ങളിൽ, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ നീ നേതാവായി വാഴുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് നല്ലത് നന്മയിൽ ഒരു പിൻഗാമിയായി സാധാരണക്കാരനായി ഇങ്ങനെ നടക്കുന്നതാണ്. ചില ആളുകൾ ഫിത്ന വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിലേക്കും ഇറങ്ങും, പിന്നെ അവനാണ് നേതാവ്. അങ്ങനെ ഫിത്നകളിൽ നീ നേതാവാകുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായി, ഒരാളും അറിയാതെ ഒരു സാധാ മനുഷ്യനായി വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, ചില ആളുകൾ ഒച്ച കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കും. അവരപ്പോൾ അപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം തലപൊക്കുന്ന ആളുകളെ കാണാം. അങ്ങനെ ആകാൻ നമ്മൾ പാടില്ല. മറിച്ച് ഏതൊരു വിഷയത്തിലും ശ്രദ്ധയോടുകൂടി, അവധാനതയോടുകൂടി, സമയമെടുത്ത് ആലോചിച്ച്, ഗൗരവത്തിൽ നമ്മുടെ ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു കാര്യത്തിലേക്കും നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടത് എന്ന് ഈ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ വാക്കിൽ നിന്ന് കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫിത്നയിൽ പാലിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ തകൂനു ഉജുലൻ, നിങ്ങൾ ഒരിക്കലും തിരക്കുകൂട്ടുന്നവരാകരുത്. ഫിത്ന ഉണ്ടായാൽ ധൃതി പിടിക്കരുത്, എല്ലപ്പോ തന്നെ തീർക്കണം എന്ന തീരുമാനത്തിൽ അവധാനത കാണിക്കുക. ലാ തകൂനു ഉജുല, പെട്ടെന്ന് തന്നെ ധൃതി കൂട്ടി കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. മദായിഅ, അതുപോലെ തന്നെ ഫിത്നകൾ സംഭവിച്ചാൽ നാട്ടിൽ ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, കിട്ടിയതെല്ലാം നാട്ടുകാരറിയിക്കുന്ന, എല്ലാ വാർത്തകൾക്കു പിന്നാലെയും പോകുന്ന, ഒന്നും ഹൃദയത്തിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു രഹസ്യമോ പരസ്യമോ അവന്റെ വായിലിരിക്കില്ല, അവന്റെ ഹൃദയത്തിൽ അത് അവന് സൂക്ഷിക്കാൻ സാധിക്കില്ല. എന്തും കേൾക്കുമ്പോൾ നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അത്തരം ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. അറബിയിൽ റേഡിയോക്ക് പറയും മിതിയായ, ഇത് എപ്പോ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ നിങ്ങൾ ആകരുത്. നാവ് പിടിച്ചു വെക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകണം, പ്രത്യേകിച്ച് ഫിത്നയിൽ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി നിശബ്ദത പാലിക്കുക. ഉപകാരമുണ്ട് എന്ന് വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ലാ തകൂനു മദായിഅ, നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു വിടുന്ന ആളുകളാവാൻ പാടില്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന വാർത്തകൾ, ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ, അതിങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. എല്ലാവരും പേടിക്കുന്നത് കാണുമ്പോൾ ഒരു സമാധാനം, അവന്റെ സ്റ്റാറ്റസ് അതാണ്, അവന്റെ ഷെയറിങ് അതാണ്, എല്ലാം പേടിപ്പിക്കുന്ന വാർത്തകളാണ്. സമാധാനിപ്പിക്കുന്ന വാക്കുകളില്ല. ലാ തകൂനു മദായിഅ, വാർത്തകൾ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരായി നിങ്ങൾ ആകരുത്. ബുദുറൻ, അതുപോലെ തന്നെ നാട്ടിൽ ഫിത്ന വിതക്കുന്ന, പ്രശ്നങ്ങൾ വിതക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ വിതക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അതിന്റെ വിത്ത് വിതക്കുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. എന്തെങ്കിലും നാട്ടിലൊരു കുഴപ്പമുണ്ടായാൽ ആരെങ്കിലും ക്ഷമിച്ചേക്കാം, സാരല്ല പോട്ടെ എന്ന് പറയാം. ഏയ് പറ്റില്ല പറ്റില്ല, എന്തൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇതിപ്പോ തന്നെ ചോദിച്ചിട്ടേ കാര്യം ശരിയാക്കി തന്നെ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് വിത്തുമുളപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. ആളുകൾ അവർക്ക് പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാൻ. ഫഇന്ന മിൻ വറായിക്കും ബലാഅൻ മുബറിഹൻ ഔ മുക്ലിഹ. ഇനി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വാക്കാണ്, ഫഇന്ന മിൻ വറായിക്കും, നിങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നത് ബലാഅൻ മുബറിഹൻ, കടുത്ത പരീക്ഷണങ്ങളായിരിക്കും, കടുത്ത പ്രയാസങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഔ മുക്ലിഹൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ചുളിച്ചു പോകുന്ന പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതുപോലെ തന്നെ ഉമൂറൻ മുതമാഹിലതൻ റുദുഹ, അവസാനിക്കാത്ത നീണ്ടു നിൽക്കുന്ന, എപ്പോഴാണ് ഇതൊന്ന് തീർന്നു കിട്ടുക എന്ന് സംശയിച്ചു പോകുന്ന രൂപത്തിൽ കടുത്ത പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ബാധിക്കുമ്പോൾ ഈ മൂന്ന് അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതാണ് അലി റളിയല്ലാഹു പറഞ്ഞത്. പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ മൂന്ന് സ്വഭാവം ഉണ്ടായിരുന്നു: ഒന്ന്, തിരക്കൂട്ടരുത്; രണ്ട്, വാർത്തകൾ ഇങ്ങനെ നാടൊട്ടാകെ പ്രചരിപ്പിക്കുന്നവരായി മാറരുത്; മൂന്ന്, പ്രശ്നങ്ങൾക്ക് വിത്തിടുന്ന, അതിന് കാരണമായി തീരുന്ന ആളുകളായി മാറാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശങ്ങളിൽ പെട്ടതാണ്. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞതിന് ശേഷം എന്താണ് ഫിത്നയുടെ അനന്തര ഫലങ്ങൾ എന്ന് വിശദീകരിക്കാം. ഫിത്നക്ക് ധാരാളം ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഫിത്ന തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിൽ, പ്രത്യേകിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് അവസാനിച്ചു പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഏതാണ് ഫിത്ന, ഏതാണ് ഫിത്ന അല്ലാത്തത് നമുക്ക് മനസ്സിലാവും. പൊതുവേ ഫിത്നകൾക്കുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ നോക്കിയാൽ ഏതാണ് ഫിത്ന, ഏതാണ് ഫിത്ന അല്ലാത്തത് എന്ന് പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ ഫിത്നയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജനത ഫിത്നയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അവർക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്, അവർക്കുണ്ടാകുന്ന ചില അനന്തര ഫലങ്ങളാണ് ഇനി വിശദീകരിക്കുക. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഒരാൾക്ക് ഫിത്ന ബാധിച്ചാൽ അയാളിൽ ആദ്യം കാണപ്പെടാവുന്ന അടയാളം, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അയാൾക്ക് കുറവ് സംഭവിക്കും. ഇബാദത്തുകളിൽ നിന്ന് അയാളുടെ ശ്രദ്ധ തിരിയും. അയാൾ മുൻപ് ചെയ്തിരുന്ന ഇബാദത്ത് ഫിത്നയിൽ അകപ്പെട്ടാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരാൾ ഫിത്നയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തുചാടി ചെയ്ത കുറെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഈ പറഞ്ഞത് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടും. ഫിത്നകളിൽ ഒരാൾ പ്രവേശിച്ചാൽ അയാളുടെ ഇബാദത്തുകൾ അതോടുകൂടി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫിത്നയുടെ കാലഘട്ടത്തിൽ വലിയ മഹത്തരമായ പ്രവർത്തനമായി പറഞ്ഞത് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൽ ഇബാദതു ഇബാദതുൻ ഫിൽ ഹർജി ഔൽ ഫിത്നതി കഹിജ്റത്തിൻ ഇലയ്യ. ചെറിയ ഹദീസാണ്. ഇബാദതുൻ ഫിൽ ഹർജി ഔൽ ഫിത്ന. ഹർജിന്റെ കാല, ഹർജ് എന്ന് പറഞ്ഞാല് അറബിയിൽ ഹർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് വ്യക്തത ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം. ധാരാളം നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുക, പ്രശ്നങ്ങൾ നടക്കുക, ആകെ തലതിരിഞ്ഞ അവസ്ഥ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പ്രശ്നങ്ങളാകെ അവ്യക്തമായി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെ സമാധാനം കിട്ടാത്ത ഒരു ശാന്തിയില്ലാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ, അതല്ലെങ്കിൽ ഫിത്നകളുടെ അവസരത്തിൽ ഇബാദത്തുകളിൽ ഏർപ്പെടുക എന്നത് കഹിജ്റത്തിൻ ഇലയ്യ, എന്റെ അരികിലേക്ക് ഹിജറ ചെയ്തു വരുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. നാട്ടിലെല്ലായിടത്തും പ്രശ്നം, എല്ലാവരും ഈ പ്രശ്നങ്ങളിലാണ്, എല്ലാവരും ഓരോ കാര്യങ്ങളിൽ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ, ആ സമയത്ത് അള്ളാഹുവിനുള്ള ഇബാദത്ത് മറക്കാതെ, റബ്ബിനോടുള്ള ബാധ്യത മറക്കാതെ നിൽക്കുന്നവൻ, അവൻ എന്റെ അരികിലേക്ക് ഹിജറ ചെയ്തു വരുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ. പണ്ഡിതന്മാരെ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്തേക്ക് മക്കയിൽ നിന്ന് അന്ന് കാലത്ത് ഹിജറ ചെയ്തു വന്നിരുന്ന ആളുകൾ, അവരെന്തിനാ ഹിജറ ചെയ്തു വരുന്നത്? പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, ഇസ്ലാം സംരക്ഷിക്കാൻ വേണ്ടി, ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് ആളുകൾ മദീനയിലേക്ക് ഹിജറ ചെയ്തു പോയത്. അതുപോലെ അവനവന്റെ ദീന് രക്ഷിക്കുന്നതിന് വേണ്ടി, അവനവന്റെ ദീന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യന് വന്നു ചേരാൻ സാധിക്കുന്ന അഭയസ്ഥാനമാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ. ഫിത്ന ഉണ്ടായാൽ ഇബാദത്ത് കുറയല്ല വേണ്ടത്, കൂടണം വേണ്ടത്. ഇബാദത്തുകൾ അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിച്ചത് തന്നെ അതിനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. മനുഷ്യരെ അള്ളാഹു പഠിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവനവന്റെ ഇബാദത്തുകളിൽ കുറവ് വരാൻ പാടില്ല, അതിൽ നഷ്ടം വരാൻ പാടില്ല, അതിൽ അലസത വരാൻ പാടില്ല, അതിൽ ശ്രദ്ധയുണ്ടായിരിക്കുക എന്നത് ഫിത്നയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യം. എന്നാൽ ആളുകൾ ഫിത്നയിൽപ്പെട്ടാൽ അവർക്ക് ഏറ്റവും പ്രകടമായി സംഭവിക്കുന്ന മാറ്റം ഇബാദത്തിലുണ്ടാവുന്ന കുറവാണ്. അവരുടെ നിസ്കാരത്തിലും നോമ്പിലും അതുപോലെ സദഖകളിലും മറ്റ് ഇബാദത്തുകളിലും, ദീന് പഠിക്കുന്നതിൽ, ദീന് പ്രചരിപ്പിക്കുന്നതിൽ, ഇതിലൊക്കെ കുറവുണ്ടാവും. പിന്നെ ആളുകൾ ഇതിലേക്കൊന്നും സമയം തന്നെ ഇല്ല. എല്ലാം നാടൊന്നാകെ, ലോകമൊന്നാകെ നന്നാക്കാൻ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെവിടെ സമയം ഉണ്ടാവാം? ദീന് പഠിക്കാനോ അത് പ്രാവർത്തികമാക്കാനോ ആളുകൾ ഉണ്ടാവുകയില്ല. മാത്രമല്ല ഫിത്ന വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവന്റെ തല, അവന്റെ ചിന്ത, അവന്റെ മനസ്സ് എപ്പോഴും ഷുഗലിലാണ്, എപ്പോഴും അത് തിരക്കിലാണ്. അവന്റെ മനസ്സ് എപ്പോഴും ഈ പറഞ്ഞ ഫിത്നയെ കുറിച്ചുള്ള ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സാന്നിധ്യമോ ഹൃദയത്തിനുള്ള റാഹത്തോ അവൻ കണ്ടെത്തുകയില്ല. ഇത് പലപ്പോഴും ഫിത്നകളിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകട്ടെ ഫിത്നകൾ ഉണ്ടായാൽ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുന്ന ഹദീസുകൾ വേറെയുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് പേടിച്ചരണ്ടുകൊണ്ട് എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലം ഉറക്കത്തിൽ നിന്ന് പേടിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവിടുന്ന് സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പേടിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാദാ ഉൻസിലത്തിൽ ലൈല മിനൽ ഫിതൻ, ഈ രാത്രിയിൽ ആകാശ ലോകത്ത് നിന്ന് എത്ര എത്ര ഫിത്നകളാണ് ഇറങ്ങിയിരിക്കുന്നത്. വമാദാ ഫുതിഹ മിനൽ ഖസാഇൻ, ഈ രാത്രിയിൽ എത്ര എത്ര നിധികളാണ് തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നത്, നന്മയുടെ നിധികളാണ് അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നത്. രാത്രി ഫിത്ന ഇറങ്ങിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. ഫിത്ന ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, രാത്രിയാണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ യൂഖിദു സവാഹിബ അൽ ഹുജുറാത്ത്, മുറികളിൽ കിടന്നുറങ്ങുന്ന എന്റെ ഭാര്യമാരെ ആരാണ് എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. അല്ലേ, ഫിത്ന വന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന ഇബാദത്ത് ചെയ്യാനാണ്, ഉറക്കത്തിന് എഴുന്നേറ്റ് നിസ്കരിക്കാനാണ്. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം മറക്കുകയാണ് ചെയ്യാം. പല ആളുകളും അതിൽ ചാടിക്കഴിഞ്ഞാൽ ഫിത്നയിൽ വീണു പിന്നെ ഇബാദത്ത് ഉണ്ടാവില്ല, പിന്നെ അള്ളാഹുക്കുള്ള ഇബാദത്ത് മറക്കും. ഈ പ്രശ്നങ്ങൾ എപ്പോൾ നോക്കിയാൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുക, ഇത് തന്നെ ഇതിന്റെ പിന്നിൽ തന്നെ ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ന ഇറങ്ങി എന്ന് മനസ്സിലായ ഉടനെ അവിടുന്ന് ഇബാദത്തുകളിലേക്ക് മുന്നേറാൻ അവിടുന്ന് കൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ബാദിറു ബിൽ അമാലി ഫിതനൻ കഖിത്അ ലൈലിൽ മുദ്ലിം, കട്ട പിടിച്ച ഇരുട്ടുള്ള രാത്രികൾ പോലെ ഫിത്നകൾ വരുന്നതിന് മുൻപ് നിങ്ങൾ അമലുകളുമായി മുന്നേറുക. അല്ലെ, ഫിത്ന വരുന്നതിന് മുൻപ് എന്ത് ചെയ്യാൻ പറഞ്ഞ നബി? അമലുമായിട്ട് മുന്നേറാം. ഫിത്നയെ തടുത്തു നിർത്താനുള്ള പ്രധാന വഴികളിൽ ഒന്ന് ഇബാദത്താണ്. പക്ഷെ ഇത് പറഞ്ഞാൽ പല ആളുകൾക്ക് ഇന്ന് പുച്ഛമാണ്, അയാൾക്ക് ഫിത്നയിലേക്ക് തന്നെ ഇറങ്ങണമെന്നാണ്, എന്നാലേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്ന ചിന്തയാണ്. സഹോദര, അള്ളാഹു ആണ് ആകാശഭൂമികൾ നിയന്ത്രിക്കുന്നത്. നീ റബ്ബിനോട് നന്മ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കും. അവൻ ഉദ്ദേശിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാറാത്ത മനസ്സുകളില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാറാത്ത തീരുമാനങ്ങളോ നിയമങ്ങളോ ഇല്ല. അള്ളാഹുവിനോടുള്ള ബാധ്യത നമ്മൾ മറക്കും, നമ്മളെല്ലാം നമ്മളെ കയ്യിലേക്ക് തന്നെ എടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്ന വന്നാൽ ബാദിറു ബിൽ അമാൽ, നിങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നേറുക, ധാരാളം പ്രവർത്തനം ചെയ്യുക, ധാരാളം അമൽ ചെയ്യുക, ധാരാളമായി ദുആ ചെയ്യുക, ധാരാളമായി നിസ്കരിക്കുക, ധാരാളമായി സദഖ ചെയ്യുക. ഫിത്നകൾ നമ്മിൽ നിന്ന് ഉയർത്താനുള്ള പ്രധാന വഴികളിലൊന്ന് ഇബാദത്താണ്. പക്ഷേ ഫിത്ന വന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പൊതുവെ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം അവരുടെ ഇബാദത്ത് കുറയാന്നുള്ളതാണ്, അവരുടെ ഇബാദത്തുകളിൽ അവർക്ക് കുറവ് സംഭവിക്കുക എന്നതാണ്. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈങ്ങളിലെ മഹാനായ പ്രസിദ്ധനായ വലിയ പണ്ഡിതനാണ്. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഹജ്ജാജിന്റെ ഫിത്ന ഉണ്ടായത്. ഹജ്ജാജ് വലിയ ക്രൂരനായ കടുത്ത തീരുമാനങ്ങൾ സ്വീകരിച്ച, ധാരാളം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ, ധാരാളം പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ്. അത്ര ക്രൂരനായിരുന്നു, മുസ്ലിമീങ്ങൾ അയാളെ കൊണ്ട് അനുഭവിച്ച ഫിത്നകൾ അത്ര കടുത്തതാണ്. അയാളുടെ ഫിത്ന സംഭവിച്ചപ്പോൾ, ഹജ്ജാജിന്റെ പ്രശ്നമുണ്ടായപ്പോൾ, ഹജ്ജാജിനെ കൊണ്ടുള്ള ദുരിതം മുസ്ലിം നാടുകളിൽ വർദ്ധിച്ചപ്പോൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിനു വേണ്ടി ഹജ്ജാജ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അരികിലേക്ക് കുറച്ചാളുകൾ വന്നു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു വല്ലാഹി മാ സല്ലത്തല്ലാഹുൽ ഹജ്ജാജ അലൈക്കും ഇല്ലാ ഉഖൂബതൻ, ഹജ്ജാജിന് അല്ലാഹു നിങ്ങൾക്കുമേൽ അധികാരം നൽകിയത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ തെറ്റുകൾക്കുള്ള ശിക്ഷയായിക്കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷയാണത്, താബിഈങ്ങളെ കാലത്താണ് അത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വളരെ നന്മയുണ്ടായിരുന്ന ജനങ്ങൾ ജീവിച്ച സഹാബികളിൽ ചിലർ വരെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് ഹസൻ ബസ് റഹിമ അള്ള അദ്ദേഹം പറയുന്നത് എന്നഹു അല്ലാഹി മാ സല്ലത്തല്ലാഹുൽ ഹജ്ജാജ അലൈക്കും ഇല്ലാ ഉഖൂബ, ശിക്ഷയായിക്കൊണ്ടല്ലാതെ വേറൊന്നുമല്ല അള്ളാഹു അയാൾക്ക് അധികാരം നൽകിയത് നിങ്ങൾക്കുള്ള ശിക്ഷയായിക്കൊണ്ടാണ്. فَلَا تُعَارِضُوا عُقُوبَةَ اللَّهِ بِالسَّيْفِ, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ വാളുകൊണ്ട് നേരിടാൻ ശ്രമിക്കരുത്. وَلَكِنْ عَلَيْكُمْ بِالسَّكِينَةِ وَالتَّضَرُّعِ, മറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി മടങ്ങുകയും അവനോട് പ്രാർത്ഥിക്കുകയും അവനോട് ഇബാദത്ത് ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു അത് ഒഴിവാക്കി തരും. ഇത് ആളുകൾ മനസ്സിലാക്കാത്ത കാര്യമാണ്. ജനങ്ങൾ അവരുടെ പൊതു സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അവരെ എന്ത് പ്രശ്നം ബാധിച്ചാലും അവരുടനെ അത് മറ്റുള്ളവരിലേക്കാണ് ചേർത്താൻ ശ്രമിക്കുക. വീട്ടിൽ എന്ത് കുഴപ്പമുണ്ടായാലും നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടായാലും ഒക്കെ ആളുകൾ അവനവനിലേക്ക് ഒരിക്കലും നോക്കൂല, മറിച്ച് വേഗം നോക്കുക മറ്റുള്ളവരിലേക്കാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ 70 പേർ മരണപ്പെട്ടു. സഹാബികൾ അവർ സ്വന്തത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കാൻ, ഞങ്ങൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു, ഞങ്ങളോടൊപ്പം റസൂലുണ്ട്, ഞങ്ങൾ സഹാബികളാണ്, മക്കയിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ട് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന ആളുകളാണ്. അങ്ങനെ ഹിജറ ചെയ്തു വന്ന ആളുകളെ വീടും കുടുംബവും ഒക്കെ തുറന്നു വെച്ച് നൽകിക്കൊണ്ട്, വീടും നാടുമെല്ലാം ഒരുക്കി വെച്ച് നൽകിക്കൊണ്ട് അവരെ സ്വീകരിച്ച അൻസാറുകളാണ് ഞങ്ങൾ അല്ലേ. ആ യുദ്ധത്തിൽ ആ സൈന്യത്തിൽ ആരാ ഉള്ളത്? ഒന്ന് റസൂലുള്ളം സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മുഹാജിറുകൾ, പിന്നെ അൻസാറുകൾ, ഏറ്റവും നല്ല മനുഷ്യന്മാര്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ 70 ആൾക്കാർ മരിച്ചു. ആ കൂട്ടത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, മുസ്അബ് ഉണ്ട്, സഹാബിമാര് പല ആളുകളുണ്ട്, പ്രമുഖരായ ആളുകൾ പലരും മരിച്ചു. അവർ ചോദിക്കാണ് എങ്ങനെ ഞങ്ങൾക്ക് ഇത് സംഭവിച്ചു. അള്ളാഹു സുബ്ഹാന തആല അവർക്ക് മറുപടി നൽകാൻ, അവലമ്മാ അസാബത്കും മുസീബത്തുൻ ഖദ് അസബ്തും മിസ്ലൈഹാ, നിങ്ങൾക്കിതാ ഒരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു, ആ വിപത്ത് അതിന് സമാനമായ വിപത്ത് മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ 70 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ 70 ആളുകൾ തടവിലാവുകയും 70 ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് അന്നഹാദ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ വിപത്ത് ഞങ്ങൾക്ക് ബാധിച്ചത്. ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന്റെ റസൂലെ, അത് നിങ്ങളിൽ നിന്ന് തന്നെ സംഭവിച്ചതാണ്. സഹാബികളോട് അള്ളാഹു തആല പറയുന്നത് അത് നിങ്ങളിൽ നിന്ന് സംഭവിച്ചതാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് നന്നായി ചിന്തിക്കണം. നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്നകൾ, അതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ തിന്മകളാണ്, നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ള ശിർക്കാണ്, ബിദഅത്തുകളാണ്, തോന്നിവാസങ്ങളാണ്, ഹറാമുകളാണ്, വൃത്തികേടുകളാണ്. ഈ ഫിത്നകൾ ബാധിച്ചിരിക്കെ പോലും മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്കൂ. പ്രയാസങ്ങൾ ബാധിച്ച അവസ്ഥയിലും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മുസ്ലിമീങ്ങൾ ആരെങ്കിലും നടത്തുന്ന കല്യാണത്തിന് പോയാൽ ഇപ്പോഴും നടക്കുന്ന എന്താണ്? തോന്നിവാസങ്ങളുടെ ആധിക്യം എത്ര വലുതാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ തിരിച്ചറിയാതെ എങ്ങനെയെല്ലാം നമ്മൾ അക്ഷമ കാണിച്ചിട്ടും എന്തെല്ലാം ഉച്ചത്തിൽ നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടും എത്രയെല്ലാം ശക്തിയിൽ നമ്മൾ മുഷ്ടി ചുരുട്ടി എറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. അള്ളാഹു ആണ് പ്രയാസങ്ങൾ നീക്കി തരുന്നവൻ. അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് പരിഹാരങ്ങളിൽ ഒന്നാമത്തെ പരിഹാരം, അതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം. പക്ഷെ അത് പറയുമ്പോഴേക്ക് ആളുകൾക്ക് പലർക്കും ഫിത്ന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചാടണ തിരക്ക, അവന് ഇബാദത്തുകൾ അത് താല്പര്യമില്ല, അത് നിസ്സാരമായി കാണുന്ന, അതിനെ വില കുറച്ച് കാണുന്ന ആൾക്കാർ വരെയാണ്. ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു ദുആ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ദുആ പറഞ്ഞോടി ഇന്നോ എന്ന് പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മാറ്റാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ഏതാണുള്ളത്, കഴിയാത്ത പ്രശ്നങ്ങൾ ഏതാണുള്ളത്? അപ്പോൾ ഫിത്നകൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇബാദത്തുകൾ കുറയും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയും, തകൂനു ഫിത്ന ലാ യുനജ്ജി മിൻഹ ഇല്ലാ ദുആഉൻ കദുആഇൽ ഗരീഖ്. ഫിത്നകൾ സംഭവിക്കും, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുങ്ങി മരിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന പോലുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും സഹായിക്കുകയില്ല. സഹാബിമാരുടെ വാക്കാണ് ഇത്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഇൽമ്, അവരുടെ അറിവിന്റെ ആഴം ഇതെന്ന് മനസ്സിലാവും. അദ്ദേഹം പറയും, ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മുങ്ങി മരിക്കുമ്പോഴുള്ള പ്രാർത്ഥന എങ്ങനെയിരിക്കും? മുങ്ങി മരിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന്റെ ദുആ എന്തായിരിക്കും? അയാൾ അലസമായി ഒരു ശ്രദ്ധയില്ലാത്ത രൂപത്തിൽ വേണോ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കുകയല്ല. അയാളുടെ ദുആ പോലുള്ള പ്രാർത്ഥന, അതുപോലുള്ള ദുആ അതല്ലാതെ ഫിത്നകളിൽ നിന്ന് രക്ഷിക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഫിത്നകൾ ബാധിക്കും എന്ന് അബൂ ഹുറൈറ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ, ദുആഇന്റെ കാര്യം ഫിത്നയിൽ പലപ്പോഴും മറന്നുപോകുന്നത് കാണാം. അത് മറന്നുപോകാൻ പാടില്ല എന്നതാണ് ഒന്നാമത് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഫിത്ന ബാധിച്ചാൽ ഒന്നാമത്തെ അടയാളം അവന്റെ ഇബാദത്തുകളിൽ കുറവ് സംഭവിക്കും. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഒരാൾക്ക് ഫിത്ന സംഭവിച്ചാൽ അയാൾ പണ്ഡിതന്മാരിൽ നിന്ന്, അവരുടെ അവരുടെ സദസ്സുകളിൽ നിന്ന്, ഉലമാക്കളിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയിക്കൊണ്ടിരിക്കും. ഫിത്ന ഒരാൾക്ക് ബാധിച്ചാൽ പിന്നെ അവൻ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ ചെവികൊള്ളുകയില്ല, ദീനിൽ വിവരമുള്ള ആളുകൾ അവരെ ചെവികൊള്ളുകയില്ല, ദീനിന്റെ മജ്ലിസുകൾ വന്നിരിക്കുന്നില്ല, തിരക്കിലാണ്, ഫിത്നയിലാണ്, പ്രശ്നങ്ങളിലാണ്. ഇത് ഫിത്ന ബാധിച്ചാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ്. ഫിത്ന വന്നാൽ ജനങ്ങൾ മസ്ജിദിൽ ഉണ്ടാവില്ല, ദീന് പഠിക്കുന്ന സദസ്സിൽ ഉണ്ടാവില്ല, പ്രശ്നങ്ങളിലാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമയം തന്നെ ഇല്ല. യഥാർത്ഥത്തിൽ ഫിത്ന വന്നാൽ പണ്ഡിതന്മാരിലേക്കാണ് മടങ്ങേണ്ടത്, ഉലമാക്കളിലേക്കാണ് മടങ്ങേണ്ടത്. ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ, പ്രായമുള്ള ഉലമാക്കൾ, അവരുടെ വാക്കുകൾ കേൾക്കേണ്ട സമയമാണ്. എടുത്തു ചാടാൻ പാടില്ല. പ്രത്യേകിച്ച് യുവാക്കൾ, ചെറിയ പ്രായമുള്ള ആളുകൾ ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രൂപത്തിൽ ധാരാളം ഹദീസുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ശിഫാഉൽ അയ്യ സ്വാൽ, അറിവില്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള, അറിവുള്ള ആളുകളോട് ചോദിക്കുക. പണ്ഡിതന്മാരായ വലിയ വലിയ ഉലമാക്കൾ, പ്രത്യേകിച്ച് വലിയ ഫിത്ന ഉണ്ടാവുമ്പോൾ വലിയ വലിയ പണ്ഡിതന്മാർ, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ഉലമാക്കൾ, അവരുടെ വാക്കുകൾ കേൾക്കുക, അവരുടെ വാക്കുകൾക്ക് ഉത്തരം നൽകുക എന്നത് ആവശ്യമാണ്. പക്ഷേ പൊതുവെ ഫിത്ന ഉണ്ടായാൽ സംഭവിക്കാറുള്ള നേരെ ഓപ്പോസിറ്റാണ്. ആളുകൾ ആ സമയത്താണ് പണ്ഡിതന്മാരെ കുറ്റം പറിച്ചു തുടങ്ങുക, പണ്ഡിതന്മാരെ പരിഹസിക്കുക. കാരണം ഉലമാക്കൾ പലപ്പോഴും ഫിത്നകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശിക്കുന്നവരായിരിക്കും, അത് പലർക്കും പറ്റില്ല. അതിൽ നിന്ന് അകന്നു നിൽക്കാൻ പറയുന്നവരായിരിക്കും, അത് പലർക്കും പറ്റില്ല. അൽ ഹസൻ ബസ്റി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ശബ്ദം കൂട്ടി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസഫിനെതിരെ കുറച്ചാളുകൾ വലിയ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചു ഭരണാധികാരിക്കെതിരെ. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് അവരിൽ ചില ആളുകൾ ഹസനുൽ ബസ്റി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഫിത്നയിൽ ഇറങ്ങാൻ പാടില്ല, അവർ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അവരത് കേട്ടില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ പറഞ്ഞു, ഈ കഴുതയുടെ വർത്തമാനം ആരാണ് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങി വന്നത്. അങ്ങനെ അവർ ആ ഫിത്നയിലേക്ക് ഇറങ്ങിപ്പോയി, അതിൽ അകപ്പെട്ടു. അതിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു, ധാരാളം ഹഫാദുകൾ, ആയിരക്കണക്കിന് ഖുർആൻ ഹിഫ്ദാക്കിയ പണ്ഡിതന്മാർ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. മുസ്ലിമീങ്ങൾ, ഈ മുസ്ലിമീങ്ങളെ കൊന്നതാരാണ്? മുസ്ലിമീങ്ങൾ തന്നെ. ആലോചിച്ച് നോക്കണം, എത്രയോ മുസ്ലിമീങ്ങൾ ആ പറഞ്ഞ യുദ്ധത്തിൽ മരണപ്പെട്ടു. കാരണം പൊതുവെ ഭരണാധികാരിയുടെ കയ്യിലായിരിക്കും ശക്തിയും ആയുധവും മറ്റൊക്കെ ഉണ്ടാവുക. അതിന് എതിരെ പുറത്തിറങ്ങുന്ന ആളുകൾ അവർ തുടച്ചു നീക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുക. അതിന് മുന്നിൽ പിടിച്ചിക്കാൻ പോലും പറ്റൂല. തോക്കുമായി വരുന്നതിന്റെ മുന്നിൽ കല്ലെടുത്തെറിഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് സംഭവിക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാർ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ആ പറഞ്ഞ ആളുകൾ അവർക്കെതിരെ നിന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും ആളുകൾ കാണാം, ദീൻ പഠിക്കുന്നതിനെ കുറിച്ചും ഇബാദത്തിനെ കുറിച്ചും ഫിത്നയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞാൽ അവർ പരിഹസിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ദീനിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിജയം ആഗ്രഹിക്കാത്തത് കൊണ്ടോ ആണ് എന്നാണ് അവർ പറയുക. ചില ആളുകൾ പറയും, നിങ്ങൾ പിന്നെ ഭരണാധികാരികളുടെ പൈസ വാങ്ങിച്ചിട്ടാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന് ഏറ്റവും വലിയ ഇജ്ജത്ത് ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേവലം ഇന്നത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നല്ല, മറിച്ച് ഇസ്ലാമിനെ ബാധിച്ച പ്രയാസങ്ങൾ നീങ്ങുകയും ഇസ്ലാം ഇജ്ജത്തുള്ളതായി, മുസ്ലിമീങ്ങൾ ഇജ്ജത്തുള്ളവരായി, അവർ ഏറ്റവും മുകളിലായി മാറുന്ന അവസ്ഥ ഉണ്ടാവണമെന്നാണ് ദീനിനെ സ്നേഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ച് പിന്നെ നാളെ മുതൽ പഴയ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ കഴിയണമെന്നല്ല. മുസ്ലിമീങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ. അല്ലാഹു തആല പറഞ്ഞതുപോലെ, അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാകുന്ന ഏറ്റവും ഉന്നതവർ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ആ ഈമാൻ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആ ദീൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഉലമാക്കൾ അവർ ഫിത്നകളിൽ നിന്ന് തടുത്തു നിർത്തുന്നത്. പക്ഷേ ഫിത്ന വന്നാൽ ജനങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് അകന്നു പോവുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഫിത്നകൾ സംഭവിച്ചാൽ അതിന്റെ അനന്തര ഫലമായി പൊതുവെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് വിഡ്ഢികൾ നേതാക്കന്മാരായി ഉയർന്നു വരുമെന്നത്. അതുവരെ എവിടെ അറിയപ്പെടാതിരുന്ന, അതുവരെ ദീനു പഠിച്ചിട്ടില്ലാത്ത, അതുവരെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമില്ലാതിരുന്ന ഏറ്റവും ഒച്ചയും ഏറ്റവും ശബ്ദമുള്ള ആൾക്കാർ നേതാക്കന്മാരായി വരും. അവന് വിവരമുണ്ടോ? ആളുകൾ നോക്കൂല. അവന് ദീനിനെ കുറിച്ച് അറിവുണ്ടോ? ആളുകൾ നോക്കൂല. അവൻ നിസ്കരിക്കുന്നുണ്ടോ? ആൾക്കാർ നോക്കൂല. അവൻ അള്ളാഹനെ മാത്രം പേടിക്കുന്നവനാണോ? നോക്കൂല. തൗഹീദ് ഉള്ളവനാണോ? പ്രശ്നമല്ല, ഒന്നും കുഴപ്പമില്ല. കൂട്ടത്തിൽ ഏറ്റവും ഒച്ചടാൻ പറ്റുന്നവനാരാണ്, കൂട്ടത്തിൽ ഏറ്റവും ശബ്ദമുണ്ടാക്കാൻ സാധിക്കുന്നവരാണ്, അവർ നേതാക്കന്മാരായി വരും. ഫിത്നകളുടെ പൊതുവെയുള്ള സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ആ സന്ദർഭത്തിൽ പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ വിഡ്ഢികളായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾ ആ സമയത്ത് സംസാരിച്ചാൽ അവരുടെ വർത്തമാനം കേൾക്കാൻ തന്നെ ആളുണ്ടാവുക. ഫിത്ന സംഭവിച്ചു. ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വൽ ഫിത്നതു ഇദാ വഖഅത് അജസൽ ഉഖലാഉ ഫീഹാ അൻ ദഫ്ഇ സുഫഹ. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ വിഡ്ഢികളെ തടുക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കാത്ത അവസ്ഥ വരും. എല്ലാവരും ഒച്ചട, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇളകി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് ഫിത്നയുടെ പൊതു സ്വഭാവങ്ങളിൽ പെട്ടതാണ്. പലപ്പോഴും ഫിത്ന എടുത്തു നോക്കൂ നിങ്ങൾ, ആളുകൾ ചിലപ്പോൾ നേതാവായി കൊണ്ടുവരുന്ന കാഫിറിനായിരിക്കും, അള്ളനുണ്ടെന്ന് വിശ്വസിക്കാത്ത ആൾക്കാരായിരിക്കും, തനിച്ച നിരീശ്വരവാദികളായിരിക്കും, മുഹമ്മദ് നബി കള്ളനാണെന്ന് പറയുന്നതിനായിരിക്കും. എന്നിട്ട് അവനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഉദാഹരണം, നമ്മളെ ഇമാമാണ്, നമ്മളെ നേതാവാണ്. സുബ്ഹാനല്ലാഹ്. ഫിത്നകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഡ്ഢികൾ നേതാവാവുക എന്നത് അതിന്റെ പൊതു അടയാളങ്ങളിൽ പെട്ടതാണ്. പൊതുവെ ഫിത്നകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജനങ്ങൾ ഏതൊരൊച്ച കേട്ടാലും അതിലൊക്കെ പിന്നിൽ പോകും. ഏതു ഒച്ച കേട്ടാലും ഉണ്ടാതിരിക്കൂ അല്ലെങ്കിൽ അടങ്ങിയിരിക്കൂ എന്ന് പറയുന്ന ഒച്ച ഒഴികെ ബാക്കി എല്ലാ ഒച്ചകൾക്ക് പിന്നിൽ അവരെ ഉണ്ടാവും. എല്ലാ ഒച്ചകൾക്ക് പിന്നിലും അത്, ഇനി ഒരു കുട്ടിയാണെങ്കിൽ വരെ അതിനുവരെ കൈയടിക്കാൻ ആൾക്കാരുണ്ടാവും. സംസാരിക്കുന്നത് ഇവരല്ലാത്തൊരു ചെറിയ കുട്ടിയാണ് എങ്കിൽ അതിനുവരെ ആളുകൾ വലിയ വലിയ മനുഷ്യന്മാർ ഇരുന്ന് കൈയടിക്കുന്നുണ്ടാവും. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിൽ ജനങ്ങൾ എവിടെ ശബ്ദം കേട്ടാലും അതിന്റെ പിന്നിലേക്ക് ഓടിയെടുക്കും. സമയത്ത് ആൾക്കാരെ വഞ്ചിക്കൽ ഏറ്റവും എളുപ്പമാവുന്ന സമയമാണ് ഫിത്നയുടെ സമയം. കാരണം ആർക്കും ഒച്ചട്ടാൽ ആളെ കിട്ടും, ആളുകൾ ഒച്ച കേൾക്കാൻ കാത്തിരിക്കാൻ. ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ പേരിലുള്ളവർ, മുസ്ലിമീങ്ങളായ ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെന്നില്ല എന്ന് പറയുന്ന ആളുകൾ, നമ്മുടെ റസൂൽ കള്ളനാണ് എന്ന് പറയുന്ന, അങ്ങനെ വാദിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരുടെ പിന്നിൽ വരെ അണിനിരക്കുന്ന കാണാൻ. എന്നിട്ട് അവരെ കുറിച്ച് പറയുക, ഇയാളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഇയാളാണ് ഈ സമൂഹത്തിന്റെ നേതാവ്, ഇയാളാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്. എങ്ങോട്ടാണ് ഇയാൾ ഈ സമൂഹത്തെ നയിക്കുക? അള്ളാഹുവിന്റെ ദീനിലേക്കാണോ? റസൂലുള്ള നമുക്ക് വാഗ്ദാനം ചെയ്ത വിജയത്തിലേക്കാണോ? സഹോദരങ്ങളെ, ഫിത്നകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വിഡ്ഢികൾ നേതാക്കന്മാരാകും. അത് പൊതു അടയാളത്തിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണവിടുന്ന് പറഞ്ഞു, ഇന്നഹാ സതഅതി അലന്നാസി സിനൂന ഖദ്ദഅ. ജനങ്ങൾക്ക് വഞ്ചന നിറഞ്ഞു നിൽക്കുന്ന ചില വർഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി ഹദീസൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുസദ്ദഖു ഫീഹാൽ കാദിബ്, കളവ് പറയുന്നവൻ അന്ന് സത്യസന്ധനാണ് എന്ന് വിളിക്കപ്പെടും. ആ കള്ളനായിരിക്കും, പക്ഷെ ആളുകൾ സത്യസന്ധനാണ് എന്ന് വിശേഷിപ്പിക്കുക അവനെയാണ്. വയുഅതമനു ഫീഹൽ ഖായിൻ, തനിച്ച വഞ്ചകന്മാർ അവർ വിശ്വസ്തരാണ് എന്ന് ആളുകൾ പറയും. വയുഖവനു ഫീഹൽ അമീൻ, ആ കാലഘട്ടത്തിൽ വിശ്വസ്തരായ ആളുകൾ അവരെ ആളുകൾ വഞ്ചകന്മാരെന്ന് മുദ്ര കുത്തും. വയുഖദ്ദബു ഫീഹ സാദിഖ്, സത്യം പറയുന്നവരെ ആളുകൾ അന്ന് കള്ളന്മാരെന്ന് വിളിക്കും. വയന്തഖു ഫീഹ റുവൈബിദ, ആ കാലഘട്ടം വന്നാൽ റുവൈബിദത്തുകൾ സംസാരിച്ചു തുടങ്ങും. റുവൈബിദ എന്ന് തീരെ വലല്ലാത്ത ആൾക്കാരാണ്. സഹാബികൾ ചോദിച്ചു, വമർ റുവൈബിദ, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് റുവൈബിദ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ, പൊതുജനങ്ങൾ പൊതു മുസ്ലിമീങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ തനിച്ച വിഡ്ഢികൾ സംസാരിക്കുക എന്നതാണ്. ദീനിനെ കുറിച്ച് വിവരമില്ലാത്ത, നിസ്കാരം പോലും എന്താണ് എന്നറിയാത്ത, എങ്ങനെ നിസ്കരിക്കണം എന്നറിയാത്ത, തൗഹീദ് ഇല്ലാത്ത ആളുകൾ അവരാണ് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളിൽ നേതാക്കന്മാരായി വരിക. ആ കാലഘട്ടത്തിൽ അവർ സംസാരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഫിത്നകൾ വന്നാൽ അതിൻ്റെ പൊതു അടയാളങ്ങളിൽ ഒന്നാണ് വിഡ്ഢികൾ തലപൊക്കുന്ന കാലഘട്ടമായിരിക്കും അത്. എത്രയധികം സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങൾ ചില ആളുകളുടെ സംസാരങ്ങൾക്കാണ് സങ്കടം തോന്നിപ്പോകും. അവരെ നശിപ്പിക്കണമെന്നും അവരുടെ ദീനിന് വിരുദ്ധരാണ് എന്നും ഉറപ്പുള്ള ആളുകൾ അവർ എന്തെങ്കിലും ഒരു കാര്യം അവരോട് അനുകൂലിച്ച് പറഞ്ഞാൽ പിന്നെ അയാളെ പൊക്കി പിടിക്കാനായി. തനിച്ച ഇസ്ലാമിക ശത്രുവാണ്, ഇസ്ലാമിന് ശത്രുവായ ആളാണെന്ന് അറിയപ്പെട്ട ആളായിരിക്കും. പക്ഷേ അയാൾ എന്തെങ്കിലും ഒരു കാര്യം ഇവനോടൊന്ന് അനുകൂലിച്ച് പറഞ്ഞാൽ അവനെ നേതാവാക്കി, ഇയാളാണ് നമ്മുടെ നേതാവ്. ഇങ്ങനെ ജനങ്ങൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരാകുന്ന ആളുകളെ പിടിച്ച് നേതാവാക്കുകയും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥ സംഭവിക്കും. പലപ്പോഴും നിരീശ്വരവാദികളായ മുസ്ലിമീങ്ങൾ ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കിയ തനിച്ച നിരീശ്വരവാദികൾ, അവരെ പറ്റി ആളുകൾ പറയും, കണ്ടില്ലേ ഇവരാണ് നമ്മളെ രക്ഷകന്മാർ, ഇവരാണ് നമ്മളെ രക്ഷിക്കുക, ഇവരാണ് നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തവർ. എന്ത് സംരക്ഷണം ഏറ്റെടുക്കുക? അള്ളാഹുവിന്റെ ദീനിൽ ഫിത്നകൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനീങ്ങൾ, ഈമാനുള്ള ഇസ്ലാമുള്ള ആളുകൾ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്, അവർ പരസ്പരം സഹകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ശിർക്കും നിരീശ്വരവാദവും ദീനായി അടയാളമായി കൊണ്ടു നടക്കുന്നവരെ നേതാവാക്കുക എന്നത് ഫിത്നയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ അവയുടെ അനന്തരഫലങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതായിരിക്കും, അങ്ങേയറ്റം സങ്കടകരമായിരിക്കും, വളരെ കടുത്ത ഉപദ്രവങ്ങൾ അതുകൊണ്ട് സംഭവിക്കും. ഫിത്ന അവസാനിച്ചു പോകുന്ന സമയത്ത് വലിയ പ്രയാസങ്ങളായിരിക്കും നാട്ടിൽ അത് വരുത്തി വെച്ചിട്ടുണ്ടായിരിക്കുക. അത് ഫിത്നയുടെ പൊതു അടയാളങ്ങളിൽ പെട്ടതാണ്. ധാരാളക്കണക്കിന് ജനങ്ങൾ ആ ഫിത്നകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും, പല സ്ത്രീകളും വിധവകളായിട്ടുണ്ടായിരിക്കും, കുട്ടികൾ അനാഥരായിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ മരിക്കുകയും ചെയ്ത് പ്രത്യേകിച്ചൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തില്ല. ഇത് ഫിത്നയുടെ അനന്തര ഫലങ്ങളിൽ പെട്ടതാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഇങ്ങനെ നാടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ചരിത്രങ്ങൾ ധാരാളം എടുത്തു പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഖല്ലമൻ ഖറജ അല ഇമാമിൻ ദീ സുൽത്താനിൻ ഇല്ല കാനമ തവല്ലദ അല ഫിഅലിഹി മിന ശർരി അഅ്ബമ മിമ്മ തവല്ലദ മിനൽ ഖൈർ. ഭരണാധികാരമുള്ള, നാട്ടിൽ ശേഷിയും ശക്തിയുമുള്ള അധികാരികൾക്കെതിരെ ജനങ്ങൾ ഇറങ്ങിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഖൈറിനേക്കാൾ അപകടകരമായിരിക്കും, ഖൈറിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. അത് ചരിത്രത്തിൽ പൊതുവെ കാണാൻ കഴിയുന്ന കാര്യമാണ് എന്ന് തൈമി അർഹിമുള്ള അദ്ദേഹം പറയാം. ഭരണാധികാരിക്കെതിരെ ഇറങ്ങിയാൽ പൊതുവെ സംഭവിക്കുക ഈ പറഞ്ഞതാണ്. അവരുടെ കയ്യിലാണ് എല്ലാ ശക്തിയുള്ളത്. അതിനു മുൻപിൽ ഒരു ശക്തിയില്ലാത്ത ആളുകൾ ആത്മഹത്യ ചെയ്യാനെന്ന പോലെ എടുത്തു ചാടുന്നത് എത്രയോ മുസ്ലിമീങ്ങളുടെ ജീവൻ അന്യായമായി ഹനിക്കപ്പെടാനാണ് കാരണമാവുക. ചില പണ്ഡിതന്മാർ ചോദിച്ചതുപോലെ, ഭരണാധികാരിയുടെ പ്രയാസത്തിൽ ക്ഷമിച്ചാൽ ആ ക്ഷമ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് ഇങ്ങനെ ഇറങ്ങിയാൽ ഉണ്ടാവുക. കാരണം നമ്മൾ ഓരോ ദിവസവും വായിക്കാൻ, 10 ആളുകൾ മരിച്ചു, 20 ആളുകൾ മരിച്ചു. ഈ 20 ആൾ എന്ന് പറയുന്ന 20 വീടുകളാണ്. ഓരോ 20 വീടുകളിലാണ് ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. ഇന്ന് പോയ ആൾ ഇന്ന് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പത്രത്തിലെ എണ്ണങ്ങൾ മാത്രമാണ് ഇത്. ആ ഓരോ വീടുകൾക്കും ഉള്ളു നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓരോ മുസ്ലിമിന്റെ രക്തം എത്ര വലുതാണ്, എത്ര വേദനയുള്ളതാണ്. ഈ പറഞ്ഞ കാര്യം സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ചരിത്രത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഫിത്നകളിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് അവസാനിക്കുന്നത് അങ്ങേയറ്റത്തെ ഖേദത്തിലായിരിക്കും എന്നത് പൊതുവെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെ സലഫുകളിൽ ചിലർ അവരോട് യുദ്ധത്തിന് ക്ഷണിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ഭരണാധികാരിക്ക് എതിരെ യുദ്ധവുമായി ഇറങ്ങാൻ അവരോട് ആവശ്യപ്പെട്ട സന്ദർഭങ്ങളിൽ അവരിൽ ചിലർ പറഞ്ഞതായി കാണാം, മാ അന ബി ഖാരിജിൻ ഇല്ലാ മഅ നബി. ഒരു നബി ഇല്ലാതെ നബിയോടൊപ്പം അല്ലാതെ ഞാൻ ഇനി പഠിക്കിറങ്ങൂല. അദ്ദേഹം ഇതിനു മുൻപ് അങ്ങനെ ഇറങ്ങി പ്രയാസം അനുഭവിച്ച ആളാണ്. അദ്ദേഹം പറയും മാ അന ബി ഖാരിജിൻ ഇല്ലാ മഅ നബി, ഒരു നബിയോടൊപ്പം അല്ലാതെ ഞാൻ ഈ പണിക്ക് ഇനി ഇറങ്ങില്ല. വമാ അന ബി വാജിദി, ഞാനാകട്ടെ ഇവിടെ ഒരു നബിയെ കാണുന്നില്ല. സലഫുകളിൽ പലരും പറഞ്ഞതായി കാണാം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തപ്പെടുന്ന സ്ഥലങ്ങളാണ് എങ്കിൽ, അത്തരം പ്രശ്നങ്ങളാണ് എങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളിൽ 1000 ആൾക്കാർ മരിച്ചു, അതേപോലെ 500 ആളുകൾ ഇന്ന് ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു എന്നൊക്കെ വായിച്ച് വായിച്ച് മരണം എന്നത് ഒരു പ്രശ്നമില്ലാതായിട്ടുണ്ട്, മുസ്ലിമിന്റെ രക്തം എന്നത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമായിട്ടുണ്ട്. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്നകളിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ പര്യവസാനങ്ങൾ പലപ്പോഴും വേദനാജനകമായിരിക്കും. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, ആരെങ്കിലും ഫിത്നയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ വിലയില്ലാതെയാകും, അവന് ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനം അതോടുകൂടി നഷ്ടപ്പെടും. അത് പൊതുവെ ഫിത്നയുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ഒരാൾ ഫിത്നയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ അവന്റെ സ്ഥാനം, ദീനിലുള്ള സ്ഥാനം, ജനങ്ങൾക്കിടയിലുള്ള ആദരവ് നഷ്ടപ്പെടും. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾക്കിടയിൽ അവന്റെ പദവി അതോടുകൂടി ഇല്ലാതെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ഒരാൾ ചെയ്താൽ മുഅ്മിനീങ്ങളുടെ മനസ്സിലും അല്ലാഹു അവനെ ഇഷ്ടം വെക്കും. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അയാളോടുള്ള ദേഷ്യം അല്ലാഹു നിശ്ചയിക്കുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഫിത്നകൾ വന്ന് അതിലേക്ക് ഇറങ്ങിയാൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിലൊന്ന് ഈ പറഞ്ഞതാണ്. ഇതും ചരിത്രത്തിൽ ഇതുപോലെ പല അനുഭവങ്ങളും കാണാൻ സാധിക്കാൻ ചുരുക്കാം. 6-ാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഫിത്നകൾ അവ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവ്യക്തമായിരിക്കും. അത് ഫിത്നയുടെ പൊതു സ്വഭാവമാണ്. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹഖ് എന്താണ്, ബാത്തിൽ എന്താണ് എന്ന് വ്യക്തമാകാൻ വളരെ പ്രയാസമായിരിക്കും. എന്താണ് ഇതിലെ ശരി എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അത് ഫിത്നയുടെ പൊതു സ്വഭാവമാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അതിൽ കാര്യം വ്യക്തമാകുന്നത് വരെ അടങ്ങി നിൽക്കാനുള്ളതാണ്. അബു മസ്ഊദ് റളിയല്ലാഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഫിത്നത ഇദാ അഖ്ബലത ഷബ്ബഹത, ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി കാര്യങ്ങളെല്ലാം അവ്യക്തമായി തീരും. എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. വഇദാ അദ്ബറത തബയ്യനത, ഫിത്ന അവസാനിച്ച് അത് തിരിച്ചുപോയാൽ ആളുകൾക്ക് മനസ്സിലാവും ഇത് ഫിത്നയായിരുന്നു. അതുകൊണ്ടാണ് സലഫുകൾ ചെല്ലു പറഞ്ഞത്, അൽ ഫിത്നത്തു ഇദാ അഖ്ബലത വതഖദ്ദമത അറഫഹൽ ആലിം, ഫിത്ന മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വിവരമുള്ള പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലാവും ഇത് ഫിത്നയാണ്. വഇദാ വല്ലതു അദ്ബറത അറഫഹ കുല്ലു ജാഹിൽ, എന്നാൽ ഫിത്ന അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഡ്ഢികൾക്കും തിരിച്ചറിയും അത് ഫിത്നയായിരുന്നു. അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് വരുന്ന സമയത്ത് കാര്യങ്ങൾ അവ്യക്തമായിരിക്കും. എന്താണ് ഇതിലെ ശരി, എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകാത്ത സമയമാണ്. ആ സമയത്ത് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യൂഷിക്കു അൻ യാതിയ സമാനുൻ യുഗർബലു നാസു ഫീഹി ഗർബലതൻ, ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരും, ആ കാലഘട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യന്മാരെല്ലാം ഇല്ലാതെയാകും, നല്ല ആളുകൾ വളരെ കുറച്ചായിരിക്കും. വതബ്ഖ ഹസാലതു മിനൽ നാസ്, ജനങ്ങളിൽ തീരെ നിലവാരമില്ലാത്ത, ദീൻ പിൻപറ്റാത്ത, തീർത്തും നിലവാരമില്ലാത്ത ആളുകളായിരിക്കും നാട്ടിലുണ്ടായിരിക്കുക. ഖദ് മരിജത് ഉഹൂദുഹും വ അമാനാതുഹും, അവരുടെ അടുക്കലാകട്ടെ കരാറുകൾക്കൊരു വിലയുണ്ടാവുകയില്ല, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾക്കൊരു വിലയുണ്ടാവുകയില്ല. ജനങ്ങൾ പൊതുവെ അങ്ങനെയായിരിക്കും, പൊതുവെ വാക്കിന് വില ഉണ്ടാവില്ല, കരാറുകൾക്ക് വില ഉണ്ടാവില്ല, ഉറപ്പുകൾക്ക് വിലയുണ്ടാവുകയില്ല. ഇങ്ങനെ ജനങ്ങളിൽ തീർത്തും നിലവാരമില്ലാത്ത ആളുകൾ മാത്രം ബാക്കിയാവുകയും നല്ല മനുഷ്യന്മാർ വളരെ കുറയുകയും ചെയ്യും. അവർ അവരുടെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ വ്യത്യസ്ത കക്ഷികളായിരിക്കും, ഭിന്ന അഭിപ്രായങ്ങളിലായിരിക്കും. ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ഇത് വളരെ കാണാൻ സാധിക്കും പലപ്പോഴും. മുസ്ലിമീങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ അഭിപ്രായത്തിലാണ്, ഓരോരുത്തർ ഓരോ ദീനിലാണ്. മുഖ്തലഫു നബി സല്ലല്ലാഹു അത് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു വശബ്ബക ബൈന അസാബിഇ, അവിടുന്ന് അവിടുത്തെ വിരലുകൾ കൂട്ടിപ്പണച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുസ്ലിമീങ്ങൾ ഇതുപോലെയായിരിക്കും. അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കലർന്നിട്ടേക്കും. അപ്പോൾ സഹാബികൾ ചോദിച്ചു വകൈഫ ബിനാ യാ റസൂലുള്ളാഹ്, ആ ഒരു കാലഘട്ടം വന്നാൽ നബിയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഅഖുദൂന മാ തഅറിഫൂൻ, നിങ്ങൾക്ക് നന്മയായി ഉറപ്പുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ പ്രവർത്തിക്കുക. വതദറൂന മാ തുൻകിറൂൻ, ദീനിൽ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. ഉറപ്പുള്ള നന്മ ചെയ്യാൻ, ഉറപ്പില്ലാത്ത കാര്യം അതിലേക്ക് ഇറങ്ങുന്നത് മുൻപ് സൂക്ഷിക്കുക, ഒഴിവാക്കുക. വതദറൂന മാ തുൻകിറൂൻ വതഖ്ബിലൂന അലാ അംരി ഖാസതികും, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലും നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുക. ഇത് നാട്ടിലെല്ലാ പ്രശ്നവും പരിഹരിക്കാൻ അറിഞ്ഞത് അവനാന്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ അവനാന്റെ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ മക്കൾ എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണ്, എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ദീൻ്റെ കഥ എന്താണ്, ഇത് ശരിയാക്കുക. പൊതുജനങ്ങളുടെ കാര്യം നിങ്ങൾ ആ സമയത്ത് ഉപേക്ഷിക്കുക, കാരണം പൊതുജനങ്ങൾ ഈ സമയത്ത് പറഞ്ഞാൽ കേൾക്കൂല. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വർത്തമാനം കേൾക്കാൻ നിൽക്കൂല. നീ നിന്റെ കാര്യം നന്നാക്കുക, ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നീ അവസാനിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഫിത്ന വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവ്യക്തമാണ്. സഹാബികൾ പറഞ്ഞതായി കാണാം, അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഞങ്ങളെ വിട്ടേച്ചു പോയത് വളരെ വ്യക്തമായ ഒരു വഴിയിലാണ്. ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ കാറ്റ് അടിച്ചു വീശും. കാറ്റടിച്ചു വീശിയാൽ അതോടുകൂടി പുകപടലങ്ങൾ വഴിയിലാകെ നിറയും, അത് പിന്നെ എങ്ങോട്ടാണ് നടക്കേണ്ടത് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നമ്മൾ മുന്നോട്ട് നടന്നിരുന്നല്ലേ, നടക്കുന്നേ എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ വലത്തോട്ട് നടക്കാൻ തുടങ്ങി, വേറെ ഒരു വിഭാഗം ആളുകൾ അവരെ ഇടത്തോട്ട് നടക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ അവർ ആ വഴിയിൽ പോവുകയും വഴി തെറ്റുകയും മരുഭൂമിയിൽ അലഞ്ഞു തിരിയുകയും ചെയ്തു, ആകെ പഴിച്ചുപോയി. മൂന്നാമതൊരു വിഭാഗമാകട്ടെ, അവരാ നടന്നുകൊണ്ടിരുന്ന വഴിയിൽ പുകപടലങ്ങൾ നിറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നു. അവർ പറഞ്ഞു ഈ കാറ്റൊന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാം. അങ്ങനെ രാവിലെ ആയപ്പോൾ കാറ്റടങ്ങി. അപ്പോൾ അവർ മുന്നോട്ട് നടക്കുകയും അവരുടെ വഴിയിൽ തന്നെ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയും ചെയ്തു. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ നൽസമു മാ ഫാറഖ്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നൽഖാ, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച ഈ വഴിയിൽ തന്നെ നാം ഉറച്ചു നിൽക്കും. വലാ നദ്ഖുലു ഫീ ഷൈഇൻ മിനൽ ഫിതനി ഹത്താ നൽഖാ, റസൂലുള്ളയെ കണ്ടുമുട്ടുന്നതുവരെ ഒരു ഫിത്നയിലും ഞങ്ങൾ പ്രവേശിക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവ്യക്തമായ കാര്യങ്ങൾ വരുമ്പോൾ എടുത്തിടാതിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് സമയമെടുക്കുക. കാരണം എടുത്തു ചാടിയതിന് ശേഷം തിരിച്ചു വരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതിനേക്കാൾ നല്ലത് കുറച്ചുനേരം കാത്തിക്കുന്നതാണ്. നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമുക്കൊരിക്കലും കഴുകിക്കളയാൻ സാധിക്കാത്ത തിന്മകൾ അല്ലെങ്കിൽ അത്തരം കുഴപ്പങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ബാധിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുന്നതാണ്, ഒന്ന് അവധാനത കാണിക്കുക. ഖിയാമത്തിൽ ഇനി ദിവസങ്ങളുണ്ട്. സഹാബികൾ ചിലർ പറഞ്ഞ പോലെ നിനക്കിനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്, അതിന് മുൻപ് നീ പെട്ടെന്ന് തിരക്കൂട്ടിയെല്ലാം പിന്നെ തീർക്കണം തീരുമാനിക്കേണ്ടതില്ല. കുറച്ച് ദിവസം കാത്തു നിന്ന് നോക്കുക എന്താണ് പ്രശ്നങ്ങളുടെ അവസ്ഥകൾ എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നതിന് മുൻപ് എടുത്തു ചാടുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. ഏഴാമത്തേത് സഹോദരങ്ങളെ, ഫിത്നകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും പിടികൂടുക യുവാക്കളെയായിരിക്കും, അതുപോലെ ചെറിയ പ്രായമുള്ളവരെയായിരിക്കും. അവരാണ് പെട്ടെന്ന് ഫിത്നകളിലേക്ക് വീണുപോവുക, അവരെയാണ് പെട്ടെന്ന് ഫിത്നകൾ പിടികൂടുക. കാരണം എന്താ, അവർക്ക് കൂടുതൽ വൈകാരികമായ ചിന്ത മുന്നിൽ നിൽക്കുന്നുണ്ടാവും. വയസ്സ് ചെന്ന ആളുകൾ, പ്രായമുള്ള ദീനു പഠിച്ച ആളുകൾ, ആ രൂപത്തിൽ ദീനിൽ തന്നെ കുറച്ച് വർഷങ്ങളോളം ജീവിച്ച ആളുകൾ, പ്രായം ചെന്നു എന്ന് പറഞ്ഞാൽ വെറുതെ 60 വയസ്സായതുകൊണ്ട് ഒരാൾ പ്രായക്കാരനായി എന്നല്ല അർത്ഥം. ദീനിൽ ജീവിച്ച് ദീനിന്റെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ പ്രായം ചെന്ന ആളുകൾ, വയസ്സ് ചെന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ച ആളുകൾ, അവർ പൊതുവേ ഫിത്നകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ യുവാക്കളാകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവേ അവരുടെ മാനസിക ഗതി എന്തായിരിക്കും? വേഗെടുത്തിയാടാന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഫിത്നകളുടെ അടയാളങ്ങളിൽ ഒന്നാണ് അത് യുവാക്കളെ പെട്ടെന്ന് പിടികൂടുമെന്ന്. യുവാക്കൾ ഇപ്പൊ പലപ്പോഴും പ്രശ്നങ്ങൾ ചിലതൊക്കെ എന്തായിരിക്കും തുടങ്ങി വെക്കുന്നത് തന്നെ യുവാക്കളായിരിക്കും, ഈ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും. വലിയ വിപ്ലവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി വെക്കുന്നത് അവരായിരിക്കും, പിന്നെ ബാക്കിയുള്ളതിന്റെ പിന്നിൽ കൂടാൻ. യുവാക്കൾ അവരുടെ മനസ്സ് പൊതുവെ വൈകാരികതകൾക്ക് പെട്ടെന്ന് അടിമപ്പെടുന്നതായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിൽ ആദ്യമായി പിഴച്ചുപോയ കക്ഷിയായ ഖവാരിജികൾ, അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ അടയാളങ്ങളിൽ ഒന്നെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദസാഉൽ അസ്നാൻ, അവർ പ്രായം വളരെ കുറഞ്ഞവരായിരിക്കും, നല്ല വയസ്സുള്ളവരായിരിക്കില്ല. ഖവാരിജികൾ അവരുടെ പൊതു അടയാളങ്ങളിൽ ഒന്നായിരുന്ന ഒരു യുവാക്കളായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക്. കാരണം അവർക്ക് ഈ പറഞ്ഞ വൈകാരികമായ എടുത്തുചാട്ടം കൂടുതലായിരിക്കും എന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അലി നബി തആലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്നാസു സലാത, ജനങ്ങൾ മൂന്ന് തരക്കാരാണ്. ഫആലിമുൻ റബ്ബാനി, ഒന്നാമത്തേത് ദീനിൽ വിജ്ഞാനമുള്ള പ്രായവും വിവരവുമുള്ള പണ്ഡിതന്മാരാണ്. രണ്ട്, വമുതഅല്ലിമുൻ അലാ സമീലിൻ നജാ, അയാളുടെ അരികിൽ ദീൻ പഠിക്കുന്ന, ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. മൂന്നാമത്തേത് വഹമജുൻ റഅഉൻ അത്ബാഉ കുല്ലി നാഇഖിൻ, എല്ലാ കുരകൾക്കു പിന്നിലും പോകുന്ന മനുഷ്യന്മാരാണ്. എവിടെ ഒച്ച കേട്ടാലും അതൊക്കെ പിൻപറ്റുന്ന, എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്ന് ചിന്തിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാത്ത അത്തരം എല്ലാ ഒച്ചകൾക്കു പിന്നിലും പോകുന്ന ആളുകൾ, അവരാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാം. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഫിത്ന സംഭവിച്ചാൽ ഉണ്ടാകുന്ന എട്ടാമത്തെ കാര്യം പരസ്പരമുള്ള ഉഹുവ, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഈമാനികമായ ബന്ധം അതോടുകൂടി തകരും. ഫിത്ന സംഭവിച്ചാൽ പരസ്പരമുള്ള സ്നേഹം അവസാനിക്കും. അത് ധാരാളം ഹദീസുകളിൽ സൂചനകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫിത്നയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, പരസ്പരം കഴുത്തറക്കുന്ന കുഫാറുകളായി എനിക്ക് ശേഷം നിങ്ങൾ മാറാൻ പാടില്ല. ഫിത്ന സംഭവിച്ചാൽ ആൾക്കാർ പരസ്പരം വാളെടുക്കും, പരസ്പരം കൊല്ലുക എന്നത് ഒരു നിസ്സാരമായ കാര്യമായി മാറും. അങ്ങനെ മുഅ്മിനീങ്ങൾക്കിടയിലെ ഹൃദയ ബന്ധങ്ങൾ അവസാനിക്കും, ഇസ്ലാമികമായ അടുപ്പം ഇല്ലാതെയാണ്. ഇത് വേറെയും ഹദീസുകളിൽ ഈ പറഞ്ഞതിനുള്ള സൂചനകൾ കാണാൻ സാധിക്കും. ഒൻപതാമത്തെ കാര്യം സഹോദരങ്ങളെ, ഫിത്നയുടെ പൊതു അടയാളങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ രക്തം അതിൻ്റെ വില തീർത്തും ഇല്ലാതെയാകും. മുസ്ലിമീങ്ങളുടെ രക്തത്തിനൊരു വില ഉണ്ടാവില്ല. കൊല്ലുക എന്നതോ കൊല്ലപ്പെടുക എന്നതോ ആളുകൾക്ക് നിസ്സാരമായി തോന്നും. അല്ലെ, ജനങ്ങൾ പൊതുവെ ഫിത്ന സംഭവിച്ചാൽ പിന്നെ മരിക്കാൻ തയ്യാറാണ്. സഹോദര, മരിക്കുന്നതിന് മുമ്പ് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ കൽപ്പി, നമ്മളോട് എല്ലാവരും പോയി മരിച്ചോളിന്നു അല്ല പറഞ്ഞു. കുറച്ച് സമയം എടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥമില്ലാതെ പോയി മരിക്കാനല്ല പറഞ്ഞത്, എവിടെയെങ്കിലും പോയി ഒരു കാരണമല്ലാതെ, മറിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ മരണം എന്നത് ഒരു വിലയില്ലാത്ത കാര്യമല്ല. ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതോ ഒരു മനുഷ്യനാൽ കൊല്ലപ്പെടുക എന്നതോ നിസ്സാരമായ കാര്യമല്ല. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ നബിസ്വലാസം അതിന്റെ അടയാളങ്ങൾ ഒന്നെന്താ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, ജനങ്ങൾ അവർക്കിടയിൽ കൊലപാതകം വർദ്ധിക്കും. ഹത്ത ലാ യദ്രി അൽ ഖാതിലു ലിമ ഖതൽ, കൊന്നവൻ അറിയില്ല എന്തിനാ കൊന്നത്. കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്നെന്തിനാ കൊന്നത് എന്ന്. അങ്ങനെ ആളുകൾക്കിടയിൽ കൊലപാതകം വർദ്ധിക്കുമെന്നാണ്. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് കാര്യം ഉണ്ടാകുന്ന. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നവൻ എല്ലാം അടിച്ചു പൊളിക്കണം, ഇയാൾ ഇതിലേതാരാണ് നയിക്കുന്നത്, ആരെയാണ് ഞാൻ ഉപദ്രവിക്കുന്നത്, ആർക്കെതിരെയാണ് ഞാൻ കൈ ഉയർത്തുന്നത്, ആർക്കും അറിയില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്കുന്ന ആളുകൾക്കൊന്നും പരസ്പരം എന്താണ് എന്താണ് പ്രശ്നം അറിയില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നവരൊക്കെ തല്ലുന്ന അവസ്ഥയിലേക്കായിരിക്കും. ആരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, ആരാണ് നമുക്ക് എതിരായിട്ടുള്ളത്, ഒന്നും അറിയില്ല. ഇങ്ങനെ കൊലപാതകം എന്നത് നിസ്സാരമായി തീരുന്ന അവസ്ഥ ഫിത്നകളുടെ അടയാളങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം ഫിത്നകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ തറൗണൽ ഖത്ല ഷൈഅൻ, ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊലപാതകം എന്നത് വളരെ നിസ്സാരമായി കാണും. കൊലപാതകം എന്നത് വളരെ നിസ്സാരമായി കാണും. അത് ഫിത്നയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയും, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാളുകൾ കൂടിയാൽ റസൂലുള്ളാ അവരോട് പറഞ്ഞത്, ലാ യൻതജി ഇസ്നാനി ദൂന സാഹിബിഹിമ, മൂന്നാളുണ്ടെങ്കിൽ രണ്ടാൾ മാറിന്ന് സ്വകാര്യം പറയരുത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇതിനോട് എന്ത് ഗൗരവമുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇസ്ലാമിൽ മൂന്നാൾക്കാർ കൂടിക്കുമ്പോൾ രണ്ടാൾ മാറിന്ന് സ്വകാര്യം പറയാൻ പാടില്ല. അതുവരെ ഗുരുതരമായി വിലക്കപ്പെട്ട ദീനിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് യുദ്ധത്തിനിറങ്ങുക എന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്നത് പോലെ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയാൽ, സമാധാനത്തോടുകൂടി വീട്ടിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ നമുക്കിത് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പറഞ്ഞ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ദീനിൽ ചില ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു കത്ത് എഴുതുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഇൽമ കസീറുൻ ഇബ്നു അഖി, ഇൽമ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, നിനക്ക് ഇൽമാണ് വേണ്ടത്, കുറേ ഉണ്ട് ഇൽമ എന്ന് പറഞ്ഞാൽ. വലാക്കിൻ, എന്നാൽ എനിക്ക് നിന്നോട് ഉപദേശിക്കാനുള്ളത് ഇത്ര മാത്രമാണ്, ഇനി ഇസ്തതഅത അൻ തൽഖ അല്ലാഹ അസ്സ വജല്ല ഖഫീഫ അദ്ദഹരി മിൻ ദിമാഇൽ മുസ്ലിമീൻ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളിൽ ഒരാളുടെയും രക്തം പുരളാത്ത കയ്യുമായി നിനക്ക് എത്താൻ സാധിക്കുമെങ്കിൽ, വഖമീസൽ ബത്നി മിൻ അംവാലിഹിം, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് നിന്റെ വയറ്റിലേക്ക് എത്തിയിട്ടില്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ, കാഫൽ ലിസാനി അൻ അഅറാദിഹിം, മുസ്ലിമീങ്ങളുടെ അഭിമാനം പിച്ചി ചീന്തുന്ന നാവുമായിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാതിരിക്കാൻ സാധിക്കുമെങ്കിൽ, നീ അത് ചെയ്യുക. മൂന്ന് കാര്യം പറഞ്ഞു, പരസ്പരം കൊല്ലുന്നു മാറിക്കുക, രണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നത് അവസാനിപ്പിക്കുക, മൂന്ന് മറ്റുള്ളവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന അവസാനിപ്പിക്കുക. ഫിത്ന സംഭവിച്ചാൽ ഇത് മൂന്നും സംഭവിക്കും, ഏറ്റവും കുറഞ്ഞ രണ്ടെണ്ണെങ്കിലും സംഭവിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ അഭിമാനം പിച്ച് ചെയ്ത്, ഇപ്പൊ നമ്മൾ കാണുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടായാൽ ജനങ്ങളുടെ സംസാരമാകെ വഷളാവാണ്, ആളുകൾ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ഈ പറയുന്ന ആൾ ആരാന്ന് പോലും ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ വൃത്തികേടുകൾ പറയുന്നതിന് യാതൊരു വെക്കും ലഗാനുമില്ല. റോട്ടിലേക്ക് ഇറങ്ങിയാൽ എന്താണ് വിളിച്ചു പറയുന്നത് പലർക്കും അറിയില്ല, ദേഷ്യത്തിലാണ്. സമ്പത്ത് ആരുടേതാണ് നശിപ്പിക്കുന്നതെന്ന് അറിയില്ല, എന്താണ് തകർക്കപ്പെടുന്നതെന്ന് അറിയില്ല. ഈ അവസ്ഥയിൽ യാതൊരു അർത്ഥവുമില്ലാതെ ഇറങ്ങി പുറപ്പെടുക എന്നത് ഒരു മുഅ്മിനെ യോജിച്ചതല്ല. അവസാനത്തെ രണ്ട് കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം. പത്താമത്തെ കാര്യം, സഹോദര, ഫിത്നകൾ സംഭവിച്ചാൽ അതോടുകൂടി നിർഭയത്വമില്ലാതെയാകും, നാട്ടിലെ നിർഭയത്വം അവസാനിക്കും. നിർഭയത്വം വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. കണ്ണിനെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, കണ്ണ് നഷ്ടപ്പെട്ടാൽ അതിന്റെ വില അറിയുന്നു, അതേപോലെയാണ് നിർഭയത്വം. അത് പോയാൽ മനസ്സിലാവും അതിന്റെ വില എന്താണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനും നാട്ടിലേക്ക് ഇറങ്ങാനും എല്ലാം പറയുന്ന സന്ദർഭത്തിൽ, എല്ലാം പിന്നെ തച്ച് തകർക്കാനും ഒക്കെ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നിർഭയത്വത്തെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, എത്രയോ നാടുകൾ ഇപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തി. അവനാട് വീട്ടിൽ വരെ നിർഭയത്വത്തോടുകൂടി ഇരിക്കാൻ വയ്യ. സ്ത്രീകൾ, അവർക്ക് നിർഭയത്തല്ല, കുട്ടികൾക്ക് നിർഭയത്തല്ല, ആണുങ്ങൾക്ക് വരെ നിർഭയത്തില്ല, മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ആളുകൾ വരെ പലയിടത്തും കൊല്ലപ്പെടുക. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ സഹോദര, നമുക്ക് ആർക്കൊന്നും പിടിച്ചാൽ കിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അള്ളാഹു ചെയ്തു തരുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന് മക്കാരോട് അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു അനുഗ്രഹം ഏതാ, വ ആമനഹും മിൻ ഖൗഫ്, അവർക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട്. വലിയ നഅമത്താണ് അത്. ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും നീട്ടിവെക്കാൻ നമുക്ക് എന്തെങ്കിലും വഴികൊണ്ട് സാധിക്കുമെങ്കിൽ നീട്ടിവെക്കണം, തകർക്കരുത്. നിർഭയത്വം തകർന്നു കഴിഞ്ഞാൽ, അതില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ അവസ്ഥ മഹാനാശത്തിലേക്കാണ്. നാട്ടിൽ തെമ്മാടികളായിരിക്കും അധികാരം ഏറ്റെടുക്കുക. മോഷ്ടാക്കളെ തടയാൻ ഒരാളുണ്ടാവില്ല, കൊലപാതകങ്ങൾ തടയാൻ ഒരാളുണ്ടാവില്ല, സ്ത്രീകളോട് വൃത്തികേടുകൾ ചെയ്യുന്നവരെ തടയാൻ ഒരാളുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോൾ തന്നെ ഒരു ന്യായ നടപടി ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ അതുകൂടി അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ? ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ എത്തും എന്നത് പൊതുവേ നമുക്ക് മനസ്സിലാവുന്ന. നമ്മളത് വിട്ടു നിൽക്കാൻ, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവസാനമായി പറയട്ടെ, ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് ശത്രുക്കൾക്ക് അവരുടെ മേൽ കൂടുതൽ അധികാരം ലഭിക്കാൻ കാരണമാണ്. അധികാരം ഇല്ലെങ്കിൽ അവർക്ക് അധികാരത്തിന് കാരണമാവും. കാരണം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ലാഞ്ഞിട്ട് തന്നെ മുസ്ലിമീങ്ങൾ കൈപ്രയോജിപ്പില്ല. ഒരു പ്രശ്നം പരസ്പരം ഇല്ലാഞ്ഞിട്ട് തന്നെ, നാട്ടിൽ ഒരു കുഴപ്പമില്ലാഞ്ഞിട്ട് തന്നെ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം ഭിന്നിപ്പിലാണ്. നാളെ ഒരു പ്രശ്നമുണ്ടായാൽ ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള ആളുകളും ഇപ്പോൾ ഈ തമ്പടിച്ചിട്ടുള്ള ആളുകളും ഇവരെങ്ങനെയാണ് യോജിക്കുക? ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഇത് ശിർക്കാണ്, വേറെ വിഭാഗം പറയുന്നത് അതാണ് തൗഹീദ്, വേറെ വിഭാഗം പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ബിദ്അത്താണ്, വേറെ വിഭാഗം പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് സുന്നത്ത്. ഇങ്ങനെ പറയുന്ന ഒരു ഖൗം, ദീനിന്റെ കാര്യത്തിൽ തീർത്തും അഭിപ്രായ ഭിന്നതയിലായ ഒരു സമൂഹം, അവരെങ്ങനെയാണ് സഹോദരങ്ങളെ നാളെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നാൽ യോജിക്കുക? 10 ആൾക്ക് 20 അഭിപ്രായമായിരിക്കും. ഇങ്ങനെ ഒരു കൂട്ടം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക? മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടായിരുന്നു എങ്കിൽ പ്രതീക്ഷകൾ നമുക്ക് പലതും ഉണ്ടാവുമായിരുന്നു. പക്ഷെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഭിന്നിപ്പിലാണ്. അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത്, ആദ്യം നമ്മൾ നമ്മുടെ ദീൻ നന്നാക്കുക, ആദ്യം നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുമിക്കുക, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങുക, സലഫുകളിലേക്ക് നമ്മൾ മടങ്ങുക, നമ്മുടെ ദീനിൽ പുതുതായി കടത്തി കൂട്ടപ്പെട്ട ബിദ്അത്തുകൾ ഒഴിവാക്കുക. അല്ലെ, ഇസ്ലാമിന് വിജയമുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആൾ ഇറങ്ങുന്നത് എവിടുന്നാണ്? പലരും എഴുതുകയാണ് ജാറത്തിൽ നിന്ന് തവസ്സിലാ, വലീന്റെ തവസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഉറുക്കും കെട്ടിയിട്ടാണ് ഞാനിതാ വരുന്നത് എന്നാണ് ആളുകൾ അഭിമാനത്തോടുകൂടി പറയുന്നത്. ഈ ജാറമാണ് മുസ്ലിമീങ്ങൾ ഈ അവസ്ഥയിലെത്തിച്ചത്, ഈ മക്ബറകളാണ് മുസ്ലിമീങ്ങൾ ഈ അപമാനത്തിലേക്ക് തള്ളിവിട്ടത്. അതില്ലാതെയാവുക എന്നതാണ് ആദ്യത്തെ വിജയത്തിന്റെ തുടക്കം. മുസ്ലിമീങ്ങൾക്ക് രക്ഷ ഉണ്ടാകണമെങ്കിൽ, അള്ളാഹിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ അള്ളാഹിന് ദീനൊരു പിൻപറ്റണ്ടേ? ഈ പറഞ്ഞ ശിർക്കും ബിദഅത്തുകളും ഖുറാഫാത്തുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് യോജിക്കുക? നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, പിന്നെ കെട്ടിവെച്ചാൽ മുളച്ചിരിക്കും. ഒരിക്കലും യോജിക്കാത്ത വിശ്വാസങ്ങളും ആശയങ്ങളും പേറുന്നവർ എങ്ങനെയാണ് സഹോദര യോജിച്ചു നിൽക്കുക? ഇപ്പോൾ തന്നെ ആളുകൾ പിന്നെ നേതൃത്വം ഏറ്റെടുക്കാനും, ഞാൻ ഇത് നമ്മളെ പണിയാണ്, ഇത് ഞങ്ങളെ വർക്കാണ്, ഇത് ഞങ്ങൾ ചെയ്ത്, ഇങ്ങനെ ഓരോരുത്തരും നേതാവാകാനുള്ള മത്സരത്തിലാണ്. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് സഹോദര വിജയം പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മുസ്ലിമീങ്ങൾ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് നേതൃത്വം വേണം, അതിന് മുൻപിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണം, അവർ ഒരുമിച്ച് നിൽക്കണം. അവരിങ്ങനെ പല ഗ്രൂപ്പുകളായി മാറരുത്. ഗ്രൂപ്പുകളായി മാറിക്കഴിഞ്ഞാൽ നാളെ മുന്നിലേക്ക് പോകുമ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും. ഭിന്നിപ്പുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇടയിലേക്കും പ്രശ്നം, പുറത്തുള്ള പ്രശ്നം തന്നെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇടയിൽ കൂടി പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സഹോദരങ്ങളെ, നാം ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ ദീനിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് വർദ്ധിപ്പിക്കുക, തൗഹീദ് പറഞ്ഞു കൊടുക്കുക. സലഫികളായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്കത് 10 ആളെങ്കിലും അള്ളാഹിന്റെ ദീനിലേക്ക് മടങ്ങട്ടെ. 10 ആളുകളെങ്കിലും നിങ്ങൾ അവരെ പിന്നിൽ പോയി തൗഹീദ് പറഞ്ഞു കൊടുക്കുക, സലഫീയത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക, അള്ളാഹിന്റെ റസൂൽ അനുസരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. 10 ആളെങ്കിലും ഓരോരുത്തരും 10 ആളെ തെരഞ്ഞെടുക്കുക, അങ്ങനെ ദീനിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹു വിജയം തരും. അള്ളാഹു സുബ്ഹാനഹു തആല വിജയം വാഗ്ദാനം ചെയ്തിട്ടും, പക്ഷെ നമ്മൾ പണിയെടുക്കണം. നമ്മൾ ആ വിജയം നേടിയെടുക്കാൻ ഒരു കുറുക്കുവഴിയില്ല, അള്ളാഹിന്റെ ദീന് പിൻപറ്റലല്ലാതെ. അതിലേക്ക് തിരിച്ച്, അത് ആത്മാർത്ഥമായി നമ്മൾ ചെയ്യാൻ തുനിഞ്ഞാൽ നമുക്ക് വിജയമുണ്ടാകും. പലപ്പോഴും അത് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താ, ആളുകളുടെ മനസ്സിൽ ഞാൻ എന്റെ ദീന് നന്നാക്ക, അതിപ്പോ എന്തായാലും എന്നെ കൊണ്ട് നടക്കൂല, എന്നാ പിന്നെ ഇങ്ങനെ നോക്കുക. അതാണ് പല ആളുകളുടെയും മനസ്സ്. 5 നേരം നിസ്കരിക്കണം, നോമ്പൊക്കെ കൃത്യമാവണം, ഇബാദത്തെല്ലാം ശരിയാക്കണം, അതിപ്പോ എന്തായാലും എന്നെ കൊണ്ട് നടക്കൂല, ഞാനിങ്ങനെ സിനിമ ഒക്കെ കണ്ട് തോന്നിയാസത്തിലൊക്കെ ജീവിച്ച് എന്നിട്ട് പോയിട്ട് മുദ്രാവാക്യം വിളിക്കും. അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കിട്ടുന്ന വിജയമുണ്ടെങ്കിൽ മതി എന്ന് ധരിക്കുന്ന ആളുകളാണ് പല ആളുകളും. പലരുടെ മനസ്സ് അങ്ങനെ ആയിട്ടുണ്ട്. ദീനിലേക്ക് മടങ്ങാൻ പറയാം, അത് നമ്മളെ കൊണ്ട് പറ്റില്ല. എന്നാൽ പ്രശ്നം ഉണ്ടാക്കാനും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും ജാഥ വിളിക്കാനും അതിന് എന്നെ കൊണ്ട് സാധിക്കും എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ എത്തിച്ചേർന്നാൽ സഹോദരങ്ങളെ, എന്ത് വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് പിന്നിൽ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന സഹാബികൾ, അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ തെറ്റുകളുടെ പേരിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മൾ നമ്മുടെ ദീനിലേക്ക് മടങ്ങണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പായും അവന്റെ വിജയം നമുക്ക് നൽകുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ ദീൻ അത് പ്രചരിപ്പിച്ച് നമ്മൾ മുന്നോട്ട് നിൽക്കണം. എനിക്ക് സലഫുകളായ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മടിഞ്ഞിരിക്കരുത്. ഈ സമയം പണിയെടുക്കേണ്ട സമയമാണ്. തൗഹീദ് ദഅവത്ത് വ്യാപകമാക്കുക, ആളുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഈ പ്രയാസങ്ങൾ മുന്നിൽ വരുമ്പോൾ ജാറത്തിലേക്കും അക്ബറയിലേക്കും പോകുന്ന ആളുകളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുക, നല്ല രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബിദഅത്തുകൾ ചെയ്യുന്നവന് റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റേണ്ടതിന് പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക ഓരോരുത്തരും ഓരോരുത്തരെ. അങ്ങനെ നമ്മൾ നമ്മുടെ ദഅവത്ത് ശരിയാക്കുക, ജനങ്ങളെ ഹഖിലേക്ക് നയിക്കുക. അവർ നന്നാൽ അള്ളാഹു അവരെ നന്നാക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു ഒരു ജനതയെ മാറ്റുകയില്ല അവരവരുടെ നിലപാടിൽ മാറ്റം വരുത്തുന്നതുവരെ. وهذا والله تعالى اعلم بالصواب. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.